കർത്താവിൻ്റെ വിലയിരുന്ന അച്ഛന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ യാഗങ്ങളുടെ പഠനത്തിൽ അഞ്ചാമത്തെ യാഗം, അതായത് അഞ്ച് യാഗങ്ങൾ അവസാനത്തെ യാഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം കൃപയത് മുമ്പുള്ള നാല് യാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഒരു ചെറിയ പരിധി വരെയെങ്കിലും ഗ്രഹിക്കാനായിട്ട് കർത്താവ് അനുവദിച്ചു. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ അവസാനത്തെ യാഗം, അതായത് അകൃത്യയാഗത്തെക്കുറിച്ച്, ട്രസ്പാസ് ഓഫറിങ്, നമുക്ക് ധ്യാനിച്ച് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ലേവ്യ പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അഞ്ചാം അധ്യായത്തിൻ്റെ 19 വാക്യം, അല്ലെങ്കിൽ അഞ്ചാം അധ്യായം മുഴുവൻ അകൃത്യയാഗത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് 6 അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യവും 7 അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യവും കൂടെ അകൃത്യയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 5 അധ്യായം മുഴുവനും 6 അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യവും 7 അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യവും അകൃത്യയാഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അകൃത്യയാഗം നമ്മൾ ഓർത്തു, സൗരഭ്യവാസനയായ യാഗങ്ങൾ ഉൾപ്പെടാത്ത ഒരു യാഗമാണ്. പാപയാഗവും അകൃത്യയാഗവും സൗരഭ്യമല്ല എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ കാരണങ്ങൾ ചിന്തിച്ചു. എന്നാൽ 7 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും ആകുന്നു, അവയ്ക്ക് പ്രമാണം ഒന്ന് തന്നെ. നമുക്ക് പാപയാഗം പോലെ തന്നെയാണ് അകൃത്യയാഗവും, അതിൻ്റെ പ്രാധാന്യതയുമെന്ന് ദൈവം എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവം പാകെ പാപം എത്ര ഗൗരവമാണെന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഇസ്രയേലിന് വർഷത്തിലൊരിക്കൽ മഹാപാപ പരിഹാര ദിവസമുണ്ട്. ലേവ്യർ 16:34 അത് വായിക്കുന്നുണ്ട്. ലേവ്യർ 16:34 വർഷത്തിലൊരിക്കലെ അവർക്ക് പാപപരിഹാരത്തിനുള്ള ഒരു ദിവസമായിരുന്നു. അത് കൂടാതെ അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് അന്നേരം പരിഹാരം ലഭിക്കാൻ വേണ്ടിയാണ് പാപയാഗവും അതുപോലെ അകൃത്യാഗവും ദൈവം കൽപ്പിച്ചാക്കിയത്. പാപയാഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, അബദ്ധവശാൽ ചെയ്തു പോകുന്നു, പാപത്തിൻ്റെ പ്രകൃതി മൂലം മനുഷ്യൻ ചെയ്യുന്നു പോകുന്നതാണ് പാപയാഗം എന്ന് പറഞ്ഞാൽ സിൻ ദറ്റ് ഡ്വെലത്ത് ഇൻ മീ, എന്നിൽ വസിക്കുന്ന പാപത്തെയാണ് പാപയാഗം ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അകൃത്യാഗത്തെക്കുറിച്ച് നമ്മൾ ഓർക്കയുണ്ടായി. ദൈവം ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിരുകൾ ലംഘിക്കുന്നത് വാസ്തവത്തിൽ അകൃത്യമാണെന്നുള്ളത് നാം കാണുകയുണ്ടായി. നമുക്കതുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിച്ചു നോക്കാം. റോമലേഖനം 4:15 ഇങ്ങനെ വായിക്കുന്നുണ്ട്. റോമർ 4:15, ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനമില്ല. ന്യായപ്രമാണം ലംഘിക്കുമ്പോഴാണ് അത് ലംഘനമായി മാറുന്നത്. ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ, ട്രസ്പാസ് ഈസ് ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ. അപ്പോൾ അകൃത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണത്തെ ലംഘിക്കുന്നതാണ് അകൃത്യം എന്നുള്ളത് പ്രത്യേകം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. അകൃത്യം എന്ന് പറയുന്നത് റോമർ 4:15 നമ്മൾ വായിച്ചതുപോലെ ട്രസ്പാസ് ഈസ് ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ്. നമ്മൾ വീണ്ടും റോമർ 5:20 വായിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. റോമർ 5:20 വാക്യം, ലംഘനം പെരുകുവാൻ ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എന്തിനാണ് അങ്ങനെ ലംഘനം പെരുകുന്നത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തത്? നമ്മൾ റോമർ 4:15 വായിച്ചു, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനമില്ല. അപ്പം ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എന്തിനാണെന്നറിയാമോ? മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുവാൻ. അവൻ ഒരിക്കലും ഈ ന്യായപ്രമാണം അനുസരിപ്പാൻ സാധ്യമല്ല. ഗലാത്തലേഖനത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ശിശുപാലകനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ശിശുപാലകനായി, കർത്താവിലേക്ക് നടത്തുന്ന ഒരു ട്യൂട്ടറായി മാറിയെന്നാണ് അതിൻ്റെ ആശയം. ന്യായപ്രമാണം മൂലം നമുക്ക് ഒരു നിവൃത്തിയില്ല, രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ല, ദൈവത്തോട് കരയുവാനിടയാകുകയാണ്. ദൈവം ന്യായപ്രമാണം തരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരിക്കലും അത് അനുസരിപ്പാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യമായി വരുമ്പോൾ നമ്മൾ അവസാനം കരഞ്ഞുകൊണ്ട് കർത്താവ് ദാനമായി തരുന്ന രക്ഷയുടെ അടുക്കലേക്ക് ഓടി വരികയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഗലാത്തലേഖനത്തിൽ വായിക്കുന്നത്, ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. ഇവിടെ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. വാസ്തവത്തിൽ ന്യായപ്രമാണം പഠിക്കും തോറും നമുക്കൊരു സത്യം മനസ്സിലാകും, നമ്മളിലുള്ള വിരൂപതയും അകൃത്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഇനി നമുക്ക് ഈ യാഗത്തിലേക്ക് കടന്നു വരാം. ഈ അകൃത്യയാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകം 5 6 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളും വായിക്കുമ്പോൾ ഏകദേശം 5 പാപങ്ങളെ എടുത്തു പറയുന്നുണ്ട്. 5 പാപങ്ങൾ നമ്മളതിൽ ഓരോന്ന് പഠിച്ചു പോകാം. ആദ്യത്തെ അധ്യായത്തിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 3 വാസ്തവത്തിൽ ഒരു വിധത്തിലുള്ളതും പിന്നീട് അവസാനത്തെ 2 വേറൊരു വിധത്തിലുള്ളതാണെന്ന് കാണാം. ഏതൊക്കെയാണെന്ന് ആ അധ്യായത്തിലൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഞാൻ എൻ്റെ ബൈബിളിൽ സൈഡിലൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം, 5:1 നമ്മൾ വായിക്കുന്നു, അത് സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയെ കാണുകയോ അറിയുകയോ ചെയ്ത് അറിയിക്കാതിരുന്നാൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് അവിശ്വസ്ത സാക്ഷി എന്നാണ്. പിന്നീട് 5 2-3 വാക്യം, അതിന് രണ്ടാമത് പറയുന്നു, വിലക്കപ്പെട്ട അശുദ്ധിയെ തൊടുന്നു. 5:4 വാക്യത്തിലെ 5:4-3 പറയുന്നു, ആണയിടുന്നതും നിർവിചാരമായി സത്യം ചെയ്യുന്നതും, ആണയിടുന്നതും നിർവിചാരമായി സത്യം ചെയ്യുന്നു. ഇനിയും 4:15 വാക്യത്തിൽ വായിച്ചാൽ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചുള്ള അകൃത്യം, വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചുള്ളത്. പിന്നീട് 5 3 വാക്യത്തിൽ കൂട്ടുകാരനോട് അല്ലെങ്കിൽ പോസ്റ്റ് പറയുകയും മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നത് കൂട്ടുകാരനോടുള്ള അകൃത്യം. അങ്ങനെ 5 ദൈവം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഈ പാപങ്ങളെ. ഓരോന്ന് നമുക്കെടുത്ത് ധ്യാനിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആകും. എന്നാൽ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ഒന്നാമത് 5:1 വാക്യത്തിൽ അവിശ്വസ്ത സാക്ഷി എന്താണെന്ന് ഞാൻ പറയാം. 5:2-3 വാക്യത്തിൽ വിലക്കപ്പെട്ട അശുദ്ധിയെ തൊടുന്നത്. 3:5-4 വാക്യത്തിൽ ആണയിടുന്നതും നിർവിചാരമായി സത്യം ചെയ്യുന്നതും. പിന്നീട് 4 5:15 വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചുള്ള അകൃത്യം. 5:6 വാക്യത്തിൽ പോഷ്ക് പറയുന്നതും മോഷ്ടിക്കുന്നതുമായ അല്ലെങ്കിൽ കൂട്ടുകാരനോട് ചെയ്യുന്ന അകൃത്യം. ഒന്നുകൂടെ പറയണോ, ആവശ്യമുണ്ടോ? 4:5 വിശുദ്ധ വസ്തുക്കളെ കുറിച്ചുള്ള അകൃത്യം, അത് 5:15 വാക്യം തുടങ്ങിയാണ്. 5:15 തൊട്ട് കാണുന്നു വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചുള്ള പാപം. പിന്നീട് 5:6 വാക്യങ്ങളിൽ കൂട്ടുകാരനോട് അല്ലെങ്കിൽ ഇങ്ങനെ വേണം എഴുതാം, പോഷ്ക് പറയുന്നത് മോഷ്ടിക്കുകയൊക്കെ ചെയ്യുക, അത് കൂട്ടുകാരനോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെ 5 അകൃത്യങ്ങളെ ദൈവം ഈ അകൃത്യാഗത്തിലെടുത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളിത് ശരിക്കും പഠിക്കാമെങ്കിൽ അല്പം ബുദ്ധിമുട്ട് തോന്നും. ഏതായാലും നമുക്കൊന്ന് നോക്കാം. 5:1 5:1 വായിക്കുന്ന ആ വാക്യം ഒന്ന് വായിക്കാം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. കൺസീൽമെൻ്റ് ഓഫ് ഇവിൾ ഇസ് സിൻ. കൺസീൽമെൻ്റ് ഓഫ് ഇവിൾ, അതായത് പാപം കണ്ടു, അകൃത്യം കണ്ടു, പക്ഷെങ്കിൽ അവനത് വെളിപ്പെടുത്തുന്നില്ലേ, അത് പാപമാണെന്നാണ്. എന്നാൽ ഇവിടെ എന്താ ഈ പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ, സത്യവാചകം കേട്ടിട്ട്, എന്താ ഈ സത്യവാചകം കേട്ടിട്ട് താൻ കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതിരുന്നാൽ പാപമാണെന്ന് പറയുന്നത്? യഹൂദന്മാരുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് ഇവിടെ പറയുന്നത്. കോടതിയിലെ സാക്ഷികൾക്ക് വേണേൽ കള്ളം പറയാം, അവർ കണ്ടത് വേണേൽ മറച്ചു വെക്കാം, പക്ഷെങ്കിൽ അവരുടെ ന്യായാധിപനോ മഹാപുരോഹിതനോ ആണയിട്ട് ചോദിക്കും. ആണയിട്ട് ചോദിക്കുന്നതിൻ്റെ പദമാണ് സത്യവാചകം കേൾക്കുക. അതായത് മഹാപുരോഹിതനോ അതുപോലെ ന്യായാധിപനോ ഇങ്ങനെ പറയും, ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു, നീ അത് കണ്ടോ? അപ്പോൾ അവനത് പറഞ്ഞിരിക്കണം. പറഞ്ഞില്ലെങ്കിൽ അവൻ അകൃത്യം ചെയ്യുകയാണ്, വലിയ തെറ്റുകാരനാകുകയാണ്. അപ്പൊ ദൈവസന്നിധിയിലെ സത്യവാചകം കേട്ടിട്ട് പറയാതിരുന്നാൽ അവൻ വലിയ കുറ്റക്കാരനാണ്. ഇനി ഈ ന്യായപ്രമാണം പഠിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയാമോ? നമുക്ക് നോക്കാം, മത്തായി 26 62-61 വാക്യം നോക്കട്ടെ. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയമാണ്, കർത്താവ് യാതൊന്നും മിണ്ടുന്നില്ല, പലതും ചോദിച്ചിട്ട് അവൻ മൗനമായി നിൽക്കുകയാണ്. മഹാപുരോഹിതൻ എഴുന്നേൽക്കുകയാണ്. മഹാപുരോഹിതൻ എഴുന്നേറ്റിട്ട് ചോദിച്ച കാര്യം നോക്കട്ടെ. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം, നീ ദൈവത്തനായ ക്രിസ്തു തന്നെയോ? പറകാൻ ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് ഞാനാകുന്നു. കണ്ടോ, കർത്താവ് അവിടെ ന്യായപ്രമാണം ലംഘിക്കുന്നില്ലേ? കർത്താവ് മൗനമായി നിന്നു. ക്രൂശീകരണ വേളയിൽ അവൻ്റെ ന്യായങ്ങളൊന്നും പറയുവാൻ അവൻ തുനിഞ്ഞില്ലേ? അവൻ മൗനമായി നിന്നു. എന്നാൽ മഹാപുരോഹിതന് ആണയിട്ട് ചോദിച്ചപ്പോൾ കർത്താവ് വാ തുറന്ന് ഞാനാകുന്നുവെന്ന് സത്യം പറഞ്ഞു. 64 വാക്യത്തിൽ യേശുവിനോട് ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുവാതിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ന്യായപ്രമാണം ഒരെണ്ണം പോലെ ലംഘിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ്. കർത്താവ് ന്യായപ്രമാണം ലംഘിച്ചില്ലേ? അങ്ങനെ ഇത് വാസ്തവത്തിൽ നല്ലൊരു ദൃഷ്ടാന്തമാണ്. ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിച്ചാൽ അത് സത്യം പറയുവാൻ അവരെ കടമ്പെട്ടവരാണ്, പറയുന്നില്ലെങ്കിൽ കുറ്റക്കാരാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ, വാസ്തവത്തിൽ പ്രായോഗിക ജീവിതത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മൗനമായി നിന്ന കർത്താവ് വായ് തുറന്ന് അവിടെ സത്യം പ്രസ്താവിക്കുന്നു. ഈ ആണയിട്ട് ചോദിച്ചപ്പോൾ അത് ഈ ലേവിയ പുസ്തകം 5:1 ആസ്പദമാക്കിയാണ്, സത്യവാചകം കേട്ടു. ഇനി ഒരുത്തൻ മിണ്ടാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? സദൃശ്യവാക്യം 29:24 നോക്കിയാട്ടെ. കള്ളനുമായിട്ട് പങ്കുവെക്കുന്നവൻ അല്ലെങ്കിൽ കള്ളനോട് കൂട്ടുപിടിക്കുന്നവനെ കുറിച്ച് പറയുക. എന്താ? അവൻ സത്യവാചകം കേട്ടാലും ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞാൽ അവനെ, ഈ കള്ളനെ മൂടി വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് സ്വന്തം പ്രാണനോട് അവൻ ദ്രോഹം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ ഇത് വിശ്വാസികളെ നമ്മളുള്ള ബന്ധത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, സത്യം മറച്ചു വെക്കാനുള്ളതല്ല എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. സത്യം നമ്മൾ പറയുവാൻ കടമ്പെട്ടവരാണ്. നമ്മൾ ഇവിടെ എടുത്തു നോക്കിയാൽ ഇതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തം പഴയനിയമത്തിലുണ്ട്. 2 രാജാക്കന്മാർ 6:24 കടന്നു വരുമ്പോൾ ആറാം രാജാവ് ശമരിയ വളയുകയാണ്. ശമരിയ വളഞ്ഞു കിടക്കുന്നു, ഭക്ഷണമില്ല, ജനങ്ങളെല്ലാം പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങുകയാണ്. 2 രാജാക്കന്മാർ 6:24 അവർക്ക് ഭക്ഷണമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ കുഷ്ഠരോഗികള് അവർ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവർ രാത്രി ഒരു കാര്യം ചിന്തിച്ചു, ചാകുന്നേ ചാകട്ടെ, അതിൽ ഇവിടെ കിടന്നാലും ചാകും, ഭക്ഷണമില്ലേ, നമുക്ക് പാളയത്തിലോട്ട് പോകാം, നമ്മളെ കൊല്ലുന്നേ കൊല്ലട്ടെ. ഇവർ വിശപ്പ് കൊണ്ട് അങ്ങനെ പാളയത്തിൽ ചെന്ന് കയറുകയാണ്. ഈ സൈന്യം വളഞ്ഞു കിടക്കുന്ന സൈന്യത്തിൻ്റെ പാളയത്തിൽ ചെന്ന് കയറുമ്പോൾ ഈ കുഷ്ഠരോഗികൾ എന്താ കണ്ടത്? അവിടെ സൈന്യങ്ങളൊന്നുമില്ല, എല്ലാം വിട്ടിട്ട് ഓടിപ്പോയി. ഇവരെ വിശപ്പ് കൊണ്ട് നിന്ന് ഭക്ഷണം അങ്ങ് കഴിച്ചു. ഈ കുഷ്ഠരോഗികളെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് അവർ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. 2 രാജാക്കന്മാർ 7:9 നോക്കിയാട്ടെ. ഈ കുഷ്ഠരോഗികൾ തമ്മിൽ പറയുന്നത് 7:9 എത്ര രസകരമായൊരു വാർത്തയാണെന്ന് നോക്കിയാട്ടെ. അവർ പറയുകയാണ്, ഇത് സദൂർത്വാന ദിവസമാണ്, ഗുഡ് ന്യൂസിൻ്റെ ഒരു ദിവസമാണ്. നോക്കി, ആ ഭക്ഷണമില്ലാതെ ജനങ്ങൾ മരിക്കുകയാണ്. ഇവിടെ ധാരാളം ഭക്ഷണം കിടപ്പുണ്ട്. അവർ തിന്നുകുടിച്ച് അവർക്കിഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പറയുകയാണ്, നമ്മൾ മിണ്ടാതിരുന്നാൽ നേരം വെളുക്കും, നേരം വെളുത്താൽ കുറ്റം നമ്മുടെ മേൽ കിടക്കും. അതുകൊണ്ട് ഈ വാർത്ത ഇന്ന് രാജാവിനോട് പറയാം. ഇത് വാസ്തവത്തിൽ നമ്മോടുമുള്ള ഒരു ചോദ്യമല്ലേ? കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. കർത്താവിൻ്റെ സാക്ഷികളാണ്. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? സാക്ഷികളാകുവാൻ. പക്ഷേ സാക്ഷികളാകുന്നതിനൊരു ഒരു നിബന്ധനയുണ്ട്. ആദ്യം യെരുശലേമിൽ സ്വന്തം പട്ടണത്തിൽ, പിന്നെ യഹൂദയിൽ, പിന്നീട് ശമരിയയിൽ, പിന്നീട് എവിടെയാ? ഭൂമിയുടെ അറ്റത്തോളം. കർത്താവിൻ്റെ സാക്ഷികളായി മാറുവാൻ കർത്താവ് നമ്മെ വിളിച്ചു. അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്ക് അപ്പോസ്തലപ്രവൃത്തി 4:20 നമ്മൾ വായിക്കുന്നുണ്ട്. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടതും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ലേ? അവരോട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. അവിടെ അധിപന്മാർ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ നിവൃത്തിയില്ലേ? നമ്മളെ സാക്ഷികളാക്കി. 1 യോഹന്നാൻ 1:1-3 വാക്യം എന്താണ് അവിടെ യോഹന്നാൻ പറയുന്നത്? അവിടെ പറയുന്നു ആരാണ്? ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 1 യോഹന്നാൻ 1:1-3 വാക്യം. ആരാണ് വാസ്തവത്തിൽ സാക്ഷി? നമ്മളിവിടെ ചിന്തിച്ചതും ഇരുന്ന ഭാഗം അവിശ്വസ്ത സാക്ഷി എന്നുള്ളതാണ്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അതാണ്, കണ്ടത്, കേട്ടത്, തൊട്ടത്, അനുഭവിച്ചറിഞ്ഞത്. നമ്മളെ വിളിച്ചത് സാക്ഷികളാകുവാനാണ്. ഞങ്ങൾ കണ്ടും കേട്ടുപിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിപ്പാൻ നിവൃത്തിയില്ലേ? ദൈവമക്കളുടെ വാസ്തവത്തിൽ വലിയൊരു ചുമതലയോടെ ഓർപ്പിക്കുന്നില്ലേ? നമ്മൾ വിശ്വസ്ത സാക്ഷികളായിരിക്കണ്ടേ? നമ്മൾ പറയുന്നില്ലെങ്കിൽ ആര് കേൾക്കും? റോമലേഖനം 10:14-15 വാക്യത്തിൽ വായിക്കുന്നില്ലേ, അയക്കാതെ എങ്ങനെ പോകും, കേൾക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ അവർ കേൾക്കും? അത് എത്ര വലിയ ചുമതലയുള്ളൊരു കാര്യമാണെന്നുള്ളത് ഓർക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യാക്കോബ് 4:17 വായിക്കുന്നുണ്ട്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നാൽ അത് കുറ്റമാണ്. ഞാനിത് പഠിച്ചപ്പോൾ 2 വാക്യം കൂടെ ശ്രദ്ധിക്കുകയുണ്ടായി. ആ വാക്യം കൂടെ വായിച്ച് അവിടെ വേണേയും കൂടാം. യെശയ്യാൽ 3:17-21 നമ്മുടെ ചുമതല കൂടെ ഒന്ന് ഉണർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അതൊന്ന് വായിച്ചേക്കാം എന്ന് വിചാരിച്ചു. യെശയ്യാൽ 3:17-21 നീ ഓർപ്പിക്കുവാൻ കടമ്പെട്ടവനാണ്. അവൻ മനം തിരിയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എന്നാൽ അവനെ ഓർപ്പിക്കാതിരുന്നാൽ അവൻ അവൻ്റെ ദുഷ്ടതയിൽ മരിക്കും, അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ഒരു വാക്യം കൂടെ, സദൃശ്യവാക്യം 24:11-12 സദൃശ്യവാക്യം 24:11-12 മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടിയിക്ക, കുലയ്ക്കായി ഉറച്ചു ചെയ്യുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടിവിക്കാൻ ശ്രമിക്കുക, കൊലയ്ക്കായി വിറക്കി എന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? തൻ്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യൻ്റെ പ്രവൃത്തികൾ തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? നമ്മുടെ വലിയ ചുമതല എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ്. കണ്ടും കേട്ടുമിരിക്കുന്നത് മറ്റുള്ളവർ പറയുവാൻ ബാധ്യസ്ഥരാണ്. ഞാൻ വളരെ മനോഹരമായൊരു ഭാഗമാണ് നമ്മൾ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ്റെ കാര്യം ആ ഭാഗമെടുത്ത് വായിച്ചാൽ, എനിക്ക് ഗ്ലൂക്കോസ് എട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ, ആ ഭാഗമെടുത്ത് വായിച്ചാൽ നമുക്കറിയാം ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ കർത്താവായ യേശു ക്രിസ്തു ആ ഭൂതഗ്രസ്തൻ്റെ ശരീരത്തിലുള്ള ഭൂതങ്ങളെ പന്നികളിൽ കയറ്റി, എത്ര പന്നിയാണ്, 2000 പന്നികളുടെ ദേഹത്ത് കയറി ആ പന്നികളെ കടും തൂക്കളോടെ ഓടി സമുദ്രത്തിൽ ചെന്ന് മരിച്ചപ്പോൾ ആ പട്ടണത്തിലുള്ളവരെല്ലാം പറഞ്ഞു, എന്ന് പറഞ്ഞു, നീ പട്ടണം വിട്ട് പോകണമെന്ന് പറഞ്ഞു. കർത്താവ് ആ പട്ടണം വിട്ട് പോവുകയാണ്. പക്ഷെങ്കിൽ ഈ സുഖം പ്രാപിച്ച ഈ ഭൂതഗ്രസ്തനും കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്റെ കൂടെ വരണം. കർത്താവ് പറഞ്ഞു, വേണ്ട, നീ നിന്റെ പട്ടണത്തിൽ പോകുവാൻ പറഞ്ഞു. കർത്താവ് അവിടെ നിന്ന് പോയി. നമ്മൾ പിന്നെ വായിക്കുന്നു, അവൻ വീണ്ടും ആ പ്രദേശത്തുകൂടെ മടങ്ങി വരുമ്പോൾ ആ പട്ടണം മുഴുവൻ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ ഭൂതഗ്രസ്തനെ കൊണ്ട് കർത്താവ് അന്നങ്ങ് പോയിരുന്നെങ്കിൽ നോക്കുക, അവിടെ ഒരു സാക്ഷിയില്ലേ? കർത്താവിനെ അവിടെ നിന്ന് ഓടിച്ചു, കർത്താവിനോട് ജീവിക്കാൻ വയ്യ. അവർക്ക് വന്ന ഭൗമിക നഷ്ടം കൊണ്ട് കർത്താവിനെ അവിടെ നിന്ന് ഓടിച്ചു. എന്നാൽ കർത്താവ് സുഖപ്പെടുത്തിയ ഭൂതഗ്രസ്തനെ ആ ഭക്ഷണത്തിലാക്കിയിട്ട് പോയി. അവനെന്ത് ചെയ്തു? അവനവിടെ ഒരു സാക്ഷിയായി. അവന് സംഭവിച്ചതൊക്കെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കർത്താവിനെ ഒന്ന് കാണണം. ആളുകൾ ഒരുങ്ങുകയാണ്. കർത്താവ് വീണ്ടും ആ പ്രദേശത്തൂടെ വരുമ്പോൾ ആ പട്ടണം മുഴുവൻ കർത്താവിനെ കാണുവാൻ കാത്തിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം, കണ്ടും കേട്ടുമുള്ളത് അനുഭവിച്ചത് നമ്മൾ സാക്ഷ്യം പറയുവാൻ ബാധ്യസ്ഥരാണ്. ഈ വലിയ ചുമതല നമ്മളിവിടെ ഓർക്കുകയാണ്. നമ്മളിവിടെ ഓർച്ചതുപോലെ അവിശ്വസ്ത സാക്ഷി, ഒന്നാമത്തെ പാപം അകൃത്യം അവിശ്വസ്ത സാക്ഷി. രണ്ടാമത്തെ നമുക്ക് നോക്കാം, രണ്ട് മൂന്നും വാക്യം. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ, ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനുമാകുന്നു. അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയെങ്കിലും അശുദ്ധമായൊരു മനുഷ്യൻ്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും. ഇവിടെ ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലെ ശുദ്ധിയുള്ള മൃഗവും അശുദ്ധിയുള്ള മൃഗവും ഏതാണെന്ന് ദൈവം പഠിപ്പിക്കുന്നുണ്ട്. വളരെ രസകരമായൊരു പഠനമാണ്. സമയം അനുവദിക്കുന്നെങ്കിൽ, കർത്താവ് കൃപ തരുന്നെങ്കിൽ ഞാനത് വേണേൽ ക്ലാസ് എടുക്കാം. ഈ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും വാസ്തവത്തിൽ രസകരമായ പഠനമാണ്. അവിടെ കർത്താവ് അത് പഠിപ്പിക്കുന്നു. ഇതിനെല്ലാം ആത്മീയ അർത്ഥമുണ്ട്. പിന്നീട് 12-15 വരെ മനുഷ്യൻ്റെ മേൽ അശുദ്ധി ഉള്ള സമയം എപ്പോഴാണ്? അൺക്ലീൻനെസ്. മനുഷ്യൻ അശുദ്ധനായിരിക്കുന്നതും അശുദ്ധ മൃഗമേത് ശുദ്ധിയുള്ള മൃഗമേത്. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞ വസ്തുത എന്താണെന്നറിയാമോ? ശുദ്ധിയുള്ള മൃഗമാണെങ്കിലും അതിൻ്റെ പിണം അല്ലെങ്കിൽ കാർക്കേസ്, ചത്തുപോയ ശരീരത്തെ തൊടാൽ അശുദ്ധമായി തീരും. എന്താ ദൈവം ഇങ്ങനെയൊക്കെ പറയുന്നത്? താനെ ചത്തുകിടക്കുന്ന മൃഗത്തെ തൊടുവാൻ പാടില്ല. അത് ശുദ്ധിയുള്ളതാണെങ്കിലും അശുദ്ധ മൃഗമാണെങ്കിലും അത് തൊട്ടാൽ അവൻ മലിനപ്പെടുമെന്നുള്ളത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്. ഇത് പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട ഒരു പ്രമാണമാണ്. എന്താണെന്നറിയാമോ? സംസർഗം മൂലം അശുദ്ധി നമ്മളിൽ ഭവിക്കും. സംസർഗം നമ്മളെ അശുദ്ധന്മാരാക്കും. ഒരു വാക്യം വേണമെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:33 വായിച്ചാട്ടെ. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അതവിടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:33, 1 കൊരിന്ത്യൻസ് 15:33. മലയാളത്തിലെ വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? ഈവിൽ കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ്. അതായത് ചീത്ത കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരോടുള്ള സംസർഗം എന്ത് ചെയ്യും? ഇറ്റ് കറപ്റ്റ്സ് ഗുഡ് മോറൽസ്, നമ്മളെ അശുദ്ധന്മാരാക്കും. ഇത് വളരെ ദൈവം എടുത്തു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അസോസിയേഷൻ വിത്ത് ഇവിൾ ഈസ് ഡിഫൈലിംഗ്. ദുഷ്ടതയോടുള്ള ബന്ധം വാസ്തവത്തിൽ നമ്മളെ അശുദ്ധന്മാരാക്കും. നമ്മൾ എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 5:18 നമ്മൾ വായിക്കുന്നു. അത് ദൈവമക്കളോടുള്ള ബന്ധത്തിലുള്ള ഒരു വാക്യമാണ്. എന്താ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ലേ? ഒരു ഭക്തന് ആവശ്യമില്ലാത്തടത്ത് പോകുവാൻ സാധിക്കുകയല്ലേ? അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ്. മാലിന്യത്തിൻ്റെ ഇടത്തിൽ അവൻ നിൽക്കുവാൻ കടമ്പെട്ടവനല്ലേ? വളരെ രസകരമായ ഒരു ഭാഗമുണ്ട് ശിംശോന്റെ പഠനം. ഞാൻ വളരെയധികം ചിന്തിച്ചു. ശിംശോന്റെ ജനനത്തിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തുവാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം ദൂതൻ്റെ പേര് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, ഇറ്റ്സ് വണ്ടർഫുൾ. ദൂതനോട് ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പേരല്ല, അതിശയമുള്ളതെന്നാണ് മലയാളത്തിൽ, ഇറ്റ് ഈസ് വണ്ടർഫുൾ. ഈ വണ്ടർഫുൾ എന്നുള്ള ആരുടെ പേരാ? കർത്താവിൻ്റെ പേരാ. വണ്ടർഫുൾ കൗൺസിലർ, കർത്താവാണ് ആ പ്രത്യക്ഷപ്പെട്ടത്. ശിംശോനെ വളർത്തുവാൻ മനോഹയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്ന ദൂതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ദൂതൻ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വളർത്തി ഒരു നാസൂതക്കാരനായിട്ട് വളർന്നു വന്ന ശിംശോൻ, അവൻ എങ്ങനെ തെറ്റിപ്പോയി? ഒരു ചിന്താവിഷയമാണ്, ഇവൻ എങ്ങനെ തെറ്റിപ്പോയി? ഞാൻ നേരത്തെ ഇവിടെ എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ നാസൂത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അവൻ വളർന്നു വന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ യൗവനം ചെലവഴിച്ചത് അസ്തോറിനും സോയ്ക്കും ഇടയിലാണ് അവൻ വളർന്നത് എന്ന് പറഞ്ഞാൽ ദാൻ ഗോത്രത്തിലാണ് അവൻ ജനിച്ചത്. ദാൻ ഗോത്രം യെരുശലേമിൽ നിന്ന് വളരെ അകലെയുള്ളൊരു ഗോത്രമാണ്. ഫെലിസ്റ്റരുടെ അതിരിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ച ആ പട്ടണം, അവിടെയാണ് ശിംശോൻ വളർന്നത്. ശിംശോൻ അവിടെ നിന്ന് ഈ ഫെലിസ്റ്റിയൻസിന്റെ നാട്ടിലേക്ക് ഇറങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെയുള്ള അസോസിയേഷനാണ് ശിംശോനെ എന്ത് ചെയ്തത്? തെറ്റിച്ചു കളഞ്ഞത്. നമ്മൾ വചനത്തിൽ ഇപ്പോഴും വായിച്ചെന്താ, ഈവിൽ കമ്പനി കറപ്റ്റ്സ് ഗുഡ്സ് മോറൽസ്. നല്ല ആ സാക്ഷ്യം അല്ലെങ്കിൽ നമ്മളിലുള്ള നല്ല ആ സ്വഭാവത്തെ നമ്മുടെ അസോസിയേഷൻ ഡിഫൈൻ ചെയ്യും. പഴയ നിയമത്തിൽ വളരെ ഗൗരവമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, ഈ അശുദ്ധിയെ നീ സ്പർശിക്കരുത്, തൊടരുത്, തൊട്ടാൽ നിനക്ക് മാലിന്യം വരും. അതിൻ്റെ ആത്മീയർത്ഥം ഇതാണ്. യാക്കോബിന്റെ 27 വായിക്കുന്നുണ്ട്, ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ ലോകത്തിലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ തന്നെ കാത്തുകൊള്ളുന്നതാണ്, മാലിന്യം ഭവിക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുന്നതാണ്. വാസ്തവത്തിൽ യാക്കോബിന്റെ 27 അങ്ങനെ സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് വായിക്കുന്നു. ഇവിടെ വിലക്കപ്പെട്ട അശുദ്ധിയെ തൊട്ടിട്ട് മലിനപ്പെടുന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാം വാക്യത്തിൽ ഇഴയുന്നതോ ഇഴയാത്തതോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇവനെ തൊട്ടിട്ട് അറിയാതിരുന്നാലും മറവായിരുന്നാലും അവൻ അശുദ്ധനാണ്. നമ്മളെ രണ്ടാം വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? അവസാനം ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താലും അവൻ അശുദ്ധനും കുറ്റക്കാരനുമാണ്. അയ്യോ, ഇതെന്തൊരു പ്രമാണമാ, എന്തൊരു പ്രമാണമാ! നടന്നു പോകുമ്പോൾ അശുദ്ധിയുള്ള ചില ജന്തുക്കളെ, ചത്തുകിടക്കുന്ന ജന്തുവിനെ തൊട്ടുപോയി. അവനെ ദൈവം പറയുന്നു മറവായിരുന്നാലും അവൻ കുറ്റക്കാരനാണ്. ന്യായപ്രമാണം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൊക്കെ പ്രാർത്ഥിച്ചത്, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കണമേ. സങ്കീർത്തനം 19:12 90:8 ഒക്കെ ഇല്ലേ, അകൃത്യം നിന്റെ മുമ്പിലും രഹസ്യഭാവം നിന്റെ മുഖപ്രകാശത്തിലും ഇരിക്കുന്നു. ദൈവമേ, നിനക്കൊന്നും മറവല്ല, എൻ്റെ രഹസ്യഭാവങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണം. ദൈവം ഒരു കാര്യം പഠിപ്പിക്കുന്നു, മറവായിരുന്നാലും അത് പാപമാണ്. നമ്മുടെ മനസ്സാക്ഷി പലപ്പോഴും നമ്മളെ കുറ്റം വിധിക്കത്തില്ലായിരിക്കാം, നമ്മൾ വിശുദ്ധനാണെന്ന് തോന്നിയേക്കാം. പൗലോസ് പറഞ്ഞ പോലെ, അതുകൊണ്ട് ഞാൻ കുറ്റമില്ലാത്തവനെന്ന് വരില്ലേ. മനുഷ്യൻ്റെ അശുദ്ധി വചനത്തിൽ വളരെയധികം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുഷ്ഠം, സർവം മുതലായവയൊക്കെ ഉള്ള സമയം നമ്മൾ ഓർക്കുന്നു. ഞാനിത് പഠിച്ചപ്പോൾ ഓർത്തുപോയി, ആ 12 രക്തസ്രവമുള്ള സ്ത്രീ എന്തൊരു ജീവിതമായിരുന്നു അവിടെ. അവൾ തൊടുന്നതും ഇരിക്കുന്നതും അതാരെങ്കിലും പോയി തൊട്ടാൽ പോലും അത് അശുദ്ധിയാണ്. അവളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കാഠിന്യം, ന്യായപ്രമാണത്തിൽ അവൾ എത്രമാത്രം അശുദ്ധിയായിരുന്നു എന്നും അവളുടെ ജീവിതം എത്ര ദുഷ്കരമായിരുന്നു എന്നുള്ളതും വാസ്തവത്തിൽ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ഭാഗം പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ മേൽ ശ്രമമുള്ളപ്പോൾ, കുഷ്ഠമുള്ളപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് അവൻ അശുദ്ധനായിരുന്നു. ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? 3 ശ്രദ്ധിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയെങ്കിലും അശുദ്ധനായൊരു മനുഷ്യൻ്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അതറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും. ദൈവം നമ്മളെ വളരെ വിശുദ്ധരായി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 13:14 കർത്താവായ യേശുക്രിസ്തു നമ്മോട് എടുത്തു പറഞ്ഞു, നിങ്ങൾ അന്യോന്യം കാല് കഴുകണം. പൗരോഹിത്യത്തിൻ്റെ ഒരു ചുമതലയാണ് അന്യോന്യം കാല് കഴുകുക, നമ്മൾ പരസ്പരം കഴുകുക. 1 Timotheus 4:16 പൗലോസ് തിമത്യോസിന് എഴുതുന്ന ഒരു ഭാഗമുണ്ട്, ഉപദേശം മാത്രം സൂക്ഷിച്ചാൽ ഒക്കില്ലേ. 1 Timotheus 4:16 യെസ്, ആദ്യം നിന്നെ സൂക്ഷിക്കണം, പിന്നെ ഉപദേശത്തെ സൂക്ഷിക്കണം. നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. എബ്രായലേഖനം 3:13 എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇങ്ങനെയാണ്, എക്സോർട്ട് വൺ അനദർ ഡെയിലി വൈൽ ഇറ്റ് ഈസ് കോൾഡ് ടുഡേ ലെസ്റ്റ് എനി ഓഫ് യു ബി ഹാർഡൻഡ് ത്രൂ ദ ഡിസൈഫുൾനെസ് ഓഫ് സിൻ. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ഇന്നെന്ന് പറയുന്നിടത്തോളം ഡെയിലി എവ്രി ഡേ എക്സോർട്ട് വൺ അനദർ, അന്യോന്യം നിങ്ങൾ പ്രബോധിപ്പിക്കുക. വാസ്തവല്ലേ, കർത്താവിൻ്റെ വചനം ദിവസവും കേട്ടോണൊക്കെ ഇരിക്കുക, അന്യോന്യം പ്രബോധിപ്പിക്കുക. നമ്മൾ കുറച്ചുകൂടെ നമ്മളെ തന്നെ സൂക്ഷിക്കില്ലേ? അല്ലെങ്കിൽ പാപത്തിൻ്റെ ചതിയിലേക്ക് നമ്മൾ പെടുകയാണ്. നമ്മൾ പാപികളുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് അവരുമായിട്ടുള്ള സംസർഗത്തിൽ കുറേ നാൾ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് എന്തോ പറ്റും അറിയില്ലേ, നമ്മളും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് മെനഞ്ഞെടുക്കും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത്യാഗ്രഹി എന്ന് പറയുന്ന സഹോദരനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. സഹോദരനാവും, വേർപെട്ട സഹോദരനാണ്. പക്ഷെ അവൻ്റെ സ്വഭാവം എന്തുവാ, വലിയ അത്യാഗ്രഹിയാണ്. അവൻ്റെ കൂടെ ഭക്ഷണം പോലും കഴിക്കില്ലെന്ന് പറഞ്ഞു. കാരണം എന്നാ, അവൻ്റെ കൂടെ കുറേ ആൾ കിടന്നാൽ നമുക്കും അത്യാഗ്രഹം ഉണ്ടാവും. അതതിൻ്റെ കാരണം ആ ഇവിൽ കമ്പനി. നമ്മുടെ മാനസിക നിലവാരം ഉണ്ടല്ലോ, നമ്മളെ അത് മലിനപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നു, എക്സോർട്ട് വൺ അനദർ ഡെയിലി while it is called today lest any of you be hardened through the deceitfulness of sin. പാപം നമ്മളെ ചതിക്കും. എന്തിനാണ് നമ്മൾ ഈ സഭായോഗത്തൊക്കെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുതെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്? നമ്മളത് കേൾക്കുമ്പോൾ, പ്രബോധനം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരു ആഹ്വാനമാണ്. നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ രൂപാന്തരപ്പെടുകയാണ്. ഇല്ലെങ്കിലോ നേരെ തിരിച്ച് സംഭവിക്കും, അതെല്ലാ ദൈവമക്കൾക്ക് സംഭവിക്കും. അതുകൊണ്ടാണ് റോമർ 12:1-2 വായിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ, റിനീങ് യുവർ മൈൻഡ്. ദൈവമക്കളെ, നമുക്ക് ആ ചതി പറ്റ. നമ്മളെ കർത്താവ് ഒരു സഭയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതിൻ്റെ കാരണം, നമുക്ക് അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീയവർദ്ധന വരുത്തിയും അന്യോന്യം കാലുകൾ കഴുകിയും തിമത്യോസ് എഴുതിയ പോലെ തന്നെത്താൻ സൂക്ഷിച്ചും നമുക്ക് മുന്നോട്ട് നടന്നു പോകുവാൻ, വിശുദ്ധരായി ജീവിപ്പാൻ ഇടയാകുന്നു. അപ്പം മലിനപ്പെടുന്നതിൻ്റെ ഭയങ്കര ഗൗരവമാണ് പഴയ നിയമത്തിൽ ഈ അകൃത്യത്തോടുള്ള ബന്ധത്തിൽ നമ്മെ പഠിപ്പിച്ചത്. ആ സംസർഗം, ഈവിൽ കമ്പനി വിൽ കറപ്സസ്, നമ്മളെ തന്നെ സൂക്ഷിക്കുക. ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഇനി നമുക്ക് നാലാം വാക്യം നോക്കാം. നാലാം വാക്യത്തിൽ നിർവിചാരമായി സത്യം ചെയ്യുക, ഇൻകൺസിഡറേറ്റ് സ്പീച്ച്. അതിൻ്റെ അർത്ഥം എന്നാ? നിർവിചാരമായി സത്യം ചെയ്യുക, ആണയിടുക. നിർവിചാരം എന്ന് പറഞ്ഞാൽ ഇൻകൺസിഡറേറ്റ്, അതിൻ്റെ ഗൗരവമൊന്നും ഓർക്കുന്നില്ലേ. സാധാരണ വർത്തമാനമൊക്കെ പറയും, അത് സത്യമായിട്ടുമാണ്, ജീസസിൻ്റെ പേരുമൊക്കെ എടുത്ത് സത്യമാണെന്നും പറഞ്ഞ് ചുമ്മാതെ കാഷ്വൽ ടോക്കിനകത്ത് സംസാരിക്കും. അതിനാണ് ഇൻകൺസിഡറേറ്റ് സ്പീച്ച്. കാരണം എന്നാണെന്നറിയാമോ? പുറപ്പാട് 20:7 കൽപ്പനയുണ്ട്. പുറപ്പാട് 20:7 10 കൽപ്പനയിൽ ഒരു കൽപ്പന എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ യഹോവയുടെ നാമം നീ വൃഥ എടുക്കരുത്. എന്നാല് നമ്മൾ സാധാരണ മനുഷ്യന്റെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചേ, ജീസസ് എന്നും ദൈവമെന്നും ദൈവത്താണ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ഇങ്ങനെ സാധാരണ കാഷ്വൽ ആയിട്ട് എടുക്കുന്നു. അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ലേ, ആണയിടുന്നു. തിരുവേദനം പറയുന്നു ഇത് തെറ്റാണ്. 10 കൽപ്പനയിൽ ഒരു കൽപ്പനയാണ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം നീ വൃഥ എടുക്കരുത്. യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ യഹോവ എന്നുള്ള പദം അവൻ ഉച്ചരിക്കില്ലായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ കള്ളാസിൽ ഒന്ന് എഴുതി നോക്കൂ, യഹോവ എന്നുള്ള വാക്കിനകത്തുനിന്ന് വവ്വൽ സംഖ്യ എടുത്ത് കളഞ്ഞു വെച്ചൊന്ന് പ്രൊണൗൺസ് ചെയ്ത് വയ്ക്കുകയും. YHWH എന്നാ ആക്ച്വലി യഹോവ എന്നുള്ളത്. YHWH പ്രൊണൗൺസ് ചെയ്യാമോ? YHWH ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കിയേ. പ്രൊണൗൺസ് ചെയ്യാൻ ഒക്കില്ലേ? പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് വവ്വൽസ് ആഡ് ചെയ്തത്, യഹോവ എന്നാക്കിയത്. അവര് വിളിക്കില്ലേ? ദൈവത്തിൻ്റെ പേരവരുടെ നാവിൽ വിളിക്കാൻ ഭയമാണ്. യഹോവ എന്നുള്ള പേര് അഡോണായി എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. അവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ന്യായപ്രമാണം അവർ പകർത്തി എഴുതുകയാണ്. ഈ പകർത്തി എഴുതുമ്പോഴും ദൈവത്തിൻ്റെ നാമം വരുമ്പോൾ അവർ നിൽക്കുമെന്നാണ്. അവിടെ നിന്നിട്ട് ആ പേനയൊക്കെ മഷിയൊക്കെ കഴുകിയിട്ട് അവർ ആ പേരെഴുതുമെന്നായിരുന്നു. അവർ അത്ര ഭയം ആ നാമത്തിന് അവർ കൊടുത്തിരുന്നു. അവരുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ, പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവർ കണ്ടതാണ്. എന്നാൽ ഇന്ന് വാസ്തവത്തിൽ ദൈവഭയമില്ലാതെ വന്നെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തെ വളരെ വൃഥാവെടുത്തു. ഇത് പല വിധത്തിൽ സംഭവിക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്, മദ്യപാനത്തിൻ്റെ ലഹരിയിലും മനുഷ്യൻ ഈ ഇൻകൺസിഡറേറ്റ് സ്പീച്ച്, ഒരു വിലയുമില്ലാതെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധി ഇതിനൊക്കെ വരുമെന്നാണ് എൻ്റെ ചിന്താഗതി. എങ്ങനെയൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഇതോടുള്ള ബന്ധത്തിൽ നമ്മുടെ സംസാരത്തെക്കുറിച്ച് നോക്കാം. ഇവിടെ പഴയ നിയമത്തിൽ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ടീച്ചിങ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് തുറന്നു തരുന്നുണ്ട്. മത്തായി 5:37 ഇല്ല ഇല്ല എന്നും ഉവ ഉവ, യെസ് യെസ്, നോ നോ എന്നൊരു കർത്താവ് പറഞ്ഞു നിൽക്കണം. ഇതിലധികമായി വരുന്നത് ദുഷ്ടൻ എന്ന് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തല്ലോ, മനുഷ്യൻ വാക്കുകൾ ഉപയോഗിക്കുന്ന പലപ്പോഴും അവനെ മറയ്ക്കാനാണ്. ഹി വാണ്ട് കവർ ഹിംസെൽഫ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ ക്യാരക്ടർ പിടിച്ചെടുക്കണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്പം കഴിഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ, വെളിപ്പെട്ട് വരികയുള്ളൂ. മനുഷ്യനാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ബീങ്. അവനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവൻ്റെ വാക്കുകൾ വാസ്തവത്തിൽ അവനെ മറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് യെസ് യെസ് എന്ന് നോ നോ എന്നും ആയിരിക്കും. നമ്മൾ നിയന്ത്രിച്ച് നോക്കിയാൽ എന്തെങ്കിലും അതിൽ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തെങ്കിലും ഒന്ന് മറയ്ക്കാനോ ട്വിസ്റ്റ് ചെയ്യാനോ ഒക്കെയാണെന്നുള്ളത് ഇവിടെ ചിന്തിക്കുന്നു. എന്നാൽ ഇവിടെ പഴയനിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തോട് നേർന്നാൽ നേർന്നത് നിവർത്തിക്കണമെന്ന് അനേക വാക്യങ്ങളുണ്ട്. ദൈവത്തോട് നേർന്നാൽ നിവർത്തിക്കണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ നേരുന്നത് പരീശന്മാരെ ഒരു വേറെ വിധത്തിലാക്കി തീർത്തു. എനിക്കൊന്ന് മത്തായി 5:33 തൊട്ട് വായിച്ചു നോക്കി. കർത്താവ് ഇവിടെ പറഞ്ഞ ടീച്ചിങ് എന്താണെന്നറിയാവോ? പഴയ നിയമത്തിൽ സത്യം ചെയ്താൽ ദൈവത്തിന് നേർന്നാൽ അത് നിവർത്തിക്കണം. സംഖ്യാപുസ്തകം 30:2 സംഖ്യാപുസ്തകം 30:2 ആവർത്തനം 23:21-22 ഈ വാക്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ കർത്താവ് വന്നപ്പം പറഞ്ഞു നിങ്ങൾ സത്യം ചെയ്യരുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു സ്വർഗത്തെ കൊണ്ടരുത്, ഭൂമിയെ കൊണ്ടരുത്, യാഗപീഠത്തെ കൊണ്ടരുത്, ഇങ്ങനെയൊക്കെ അരുതെന്ന് പറഞ്ഞു. സ്വർഗത്തെ കൊണ്ടരുത്, ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടരുത്, ദൈവത്തിൻ്റെ പാദപീഠമാണ്. എന്തിനാ അതങ്ങനെ പറഞ്ഞെന്നറിയാമോ? അതായത് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാരെ ഈ ആണയിടുന്നതിനെ രണ്ടായിട്ട് വിഭാഗിച്ച് യഹൂദന്മാരെ പഠിപ്പിച്ചു. എന്താണെന്നറിയാമോ? ഒന്ന് ബൈൻഡിങ് ഓത്ത് എന്നും മറ്റൊന്ന് ഇവേസീവ് ഓത്ത്. ഒന്ന് നിർബന്ധമായി ആചരിക്കേണ്ട ആണയും ഒന്ന് അഴിക്കാവുന്ന ആണയും. ഇങ്ങനെ അവർ പഠിപ്പിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പേരെടുത്തിട്ട് സത്യം ചെയ്യുകയാണ്. യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നോട് സത്യം ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ബൈൻഡിങ് ഓത്ത്. അത് അവന് നിർവഹിച്ചേ സാധിക്കുകയുള്ളൂ. അവനെ അത് നിർവഹിക്കണം. കാരണം ദൈവത്തെ കൂടെ ആ ഓത്തിനകത്ത് പാർട്ണർഷിപ്പിൽ കൊണ്ടുവന്നു. എന്നാൽ ദൈവത്തിൻ്റെ പേരെടുക്കാതെ സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്തു, ഭൂമിയെ കൊണ്ട് സത്യം ചെയ്തു, യാഗപീഠത്തെ കൊണ്ട് സത്യം ചെയ്തു. ഈ പരീശന്മാർ പഠിപ്പിച്ചു അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഴിക്കാം, അല്ലെങ്കിൽ വേണേ ലംഘിക്കാം. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത് സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് യഹോവയുടെ പാദപീഠം. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു സംഭാഷണവും സാധ്യമല്ലേ? ദൈവമില്ലാതെ നിങ്ങൾക്കൊരു ട്രാൻസാക്ഷനും സാധ്യമല്ലേ? നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനിലും എല്ലാ ഉടമ്പടികളിലും ആരുണ്ട്? ദൈവമുണ്ട്. അവൻ കേൾക്കുന്നു. അവനെ മാറ്റിവെക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് ഉവ്വാന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. അതാണ് കർത്താവ് അവിടെ പഠിപ്പിച്ച പഠിപ്പീര്. നമ്മുടെ സംഭാഷണത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് തന്നെയാണ് മത്തായി 23:16 തൊട്ടുള്ള വാക്യത്തിലും സെയിം പ്രിൻസിപ്പിളാണ് കാണുന്നത്. മത്തായി 23:16-22 വാക്യം ഒന്ന് വായിച്ച എന്താണെന്ന് നോക്കിയാട്ടെ. കഥാ പറഞ്ഞ ആ സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെയും പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസൈറ്റ്ഫുൾനെസ്, അവരുടെ തന്ത്രത്തെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആണ ലംഘിക്കണം. യഥാർത്ഥ ഭക്തി അതല്ല എന്ന കഥാ പറയുന്നത്. എന്താണ് യഥാർത്ഥ ഭക്തി? നീ ഒന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. നമ്മൾ ഇത് വായിക്കുമ്പോൾ സങ്കീർത്തനം 15:1-4 വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ അവന് യഹോവയുടെ സഹിത്വമുണ്ടാകും. ഹൃദയപൂർവ്വം സത്യം ചെയ്യുക. അവന് ഉടമ്പടി ലംഘിക്കാൻ വേണ്ടിയുള്ള സത്യമല്ലേ? മാത്രമല്ല സത്യം ചെയ്താൽ അവനത് നിർവഹിക്കുക. ദൈവം വളരെ ഗൗരവമായി ഇത് കാണുന്നു. മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ 1 Timothy 3:8 അവരുടെ ഒരു സവിശേഷത ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയാമോ? അവർ ഇരുവാക്കുകാരാകരുത്. ദേ ഷുഡ് നോട്ട് ബി ഡബിൾ ടങ്ക്ഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പറയുന്നതായിരിക്കണം. ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. കർത്താവ് പഠിപ്പിച്ചു നിങ്ങൾ അശേഷം സത്യം ചെയ്യരുത്. പഴയ നിയമത്തിൽ പറഞ്ഞു സത്യം ചെയ്യാൻ, പുതിയ നിയമത്തിൽ പറഞ്ഞു സത്യം ചെയ്യരുത്. കാരണം എന്നാ? ഒരു വിശ്വാസം സത്യം ചെയ്യേണ്ടി വരരുത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ മറ്റുള്ളവൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണല്ലേ സത്യം ഇടേണ്ടി വരുന്നത് അല്ലേ? ഞാനൊരു കാര്യം പറയുമ്പോൾ എന്തിനാ സത്യം ഇടേണ്ടി വരുന്നത്? എന്നെ വിശ്വാസമില്ലേ, അതുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. കർത്താവ് പറയുന്നത് എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ അങ്ങനെയാകരുത്. വി ഷുഡ് ബി പീപ്പിൾ ഓഫ് അവർ ഓൺ വേർഡ്സ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാണ്. അവനൊരു വിശ്വാസിയാണ്, അവൻ ആ വാക്ക് പറഞ്ഞാൽ അത് നിർവഹിക്കും. സി, അങ്ങനെയായിരിക്കണം നമ്മുടെ വാക്കൽ, നമ്മുടെ സാക്ഷ്യം. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ സത്യം ചെയ്യരുത്. നിങ്ങൾ ഉവ എന്ന് പറഞ്ഞാൽ ഉവ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നായിരിക്കണം. ബ്രദറേ, ഞാൻ ഇന്ന രൂപ ഇന്ന ദിവസം തന്നേക്കാം, അത് നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. സത്യം വിട്ട് പറയേണ്ടി വരരുത്. നമ്മളെ വിശ്വസിക്കുവാൻ ലോകത്തിന് കഴിയണം. നമ്മുടെ ആത്മീയ നിലവാരത്തിൻ്റെ വലിയ ഉന്നതമായൊരു നിലവാരമാണ് കർത്താവ് നമ്മുടെ സംഭാഷണത്തോടുള്ള ബന്ധത്തിലൂടെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മളെ കൂടുതലായി പഠിപ്പിക്കട്ടെ. പോസ്ക് വലിയ ദൈവത്തിന് മുമ്പാകെ തെറ്റായ ഒരു കാര്യമാണ്. വെളിപ്പാട് 21:8 വായിക്കുന്നുണ്ടല്ലോ, പോസ്ക് പറയുന്നവരുടെ ഓഹരി തീയും ഗന്ധവും കത്തുന്ന പോവുകയാണ്. 5 വരുമ്പോൾ അവന് ആ കാര്യത്തിൽ കുറ്റക്കാരനാണെങ്കിൽ താൻ ചെയ്ത പാപം അവൻ ഏറ്റു പറയണം. He should confess it. അവനേറ്റു പറയണം. അതിനുശേഷം താൻ ചെയ്ത പാപനിമിത്തം യാഗൃത്യാഗമായി ഇന്നത് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യാഗത്തെക്കുറിച്ച് കൽപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇനി ശ്രദ്ധിക്കാം. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും ദൈവം അതിൻ്റെ യാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനത്തെ രണ്ടെണ്ണത്തെ വേറെ വിധത്തിലാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ മൂന്നെണ്ണം, ഒന്ന് ആദ്യത്തേത് സത്യവാചകം കേട്ടിട്ട് സാക്ഷിയാകാതെ അവിശ്വസ്ത സാക്ഷി, രണ്ടാമത്തേത് മാലിന്യത്തെ തൊട്ട് മലിനപ്പെടുന്നു, മൂന്നാമത്തേത് നിർവിചാരമായി സത്യം ചെയ്യുന്നു. ഓക്കെ, പാപം ചെയ്തു. പാപം ചെയ്തെങ്കിൽ ആദ്യം ദൈവം പറഞ്ഞു എന്ത് ചെയ്യണം, പാപം അവനെ ഏറ്റുപറയണം. വി ഷുഡ് കൺഫസ് ഇറ്റ്. നോക്കുക അതിൻ്റെ അഞ്ചാം വാക്യത്തിൻ്റെ അവസാനം, അവൻ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ ശേഷം അവിടെ വായിക്കുന്നു, താൻ ചെയ്ത പാപ നിമിത്തം യഹോവയ്ക്ക് അകൃത്യാഗമായി ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരണം. പുരോഹിതനവന് വേണ്ടി തന്നെ പാപനിമിത്തം പ്രായശ്ചിത്തം കഴിക്കണം. ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ രണ്ട് കുറുപ്രാവിനെയും രണ്ട് പ്രാവൻ കുഞ്ഞിനെ, ഒന്നിനെ പാപയാഗമായി മറ്റതിനെ ഹോമയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം, പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ പാപയാഗത്തിനുള്ളതിനെ മുമ്പർപ്പിച്ച് അതിൻ്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ചു പറിക്കണം. എന്നാൽ രണ്ടായി പിളർക്കരുത്, നമ്മളിതൊക്കെ പഠിച്ചതാണ്. അവൻ പാപയാഗത്തിൻ്റെ രക്തം കുറേ യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം. ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചൂട്ടിൽ പിഴിഞ്ഞു കളയണം, അത് പാപയാഗം. രണ്ടാമത്തേതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ്റെ അവൻ ചെയ്ത പാപനിമിത്തം അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഇവിടുത്തെ വ്യത്യാസം, ചെമ്മരിയാടോ കോലാടോ അതിൻ്റെ പെണ്ണിനെ കൊണ്ടുവരണം. നമ്മളിതൊക്കെ പഠിച്ചതായതുകൊണ്ട് വിടുകയാണ്. പക്ഷേ ഇവിടെ മൂന്ന് ഓപ്ഷൻ കൊടുത്തു. ഈ ചെമ്മരിയാടിനോ കോലാടിനോ അവന് വകയില്ലെങ്കിൽ രണ്ട് കുറുപ്രാവിനെയോ പ്രാവൻ കുഞ്ഞിനെയോ കൊണ്ടുവരാം. ഇനിയും അതിനും വകയില്ല. പതിനൊന്നാം വാക്യം നോക്കിയാട്ടെ, രണ്ട് പ്രാവിനോ രണ്ട് പ്രാവൻ കുഞ്ഞിനോ അവൻ്റെ വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടം കഴി നേര്യമാവ് വഴിപാടായി കൊണ്ടുവരണം. അത് പാപയാഗമാകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരിക്കമിടരുത്. അവൻ അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ നിവേദ്യമായി കൈ നിറച്ച് ഹോമയാഗപീഠത്തിൽ യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, ഈ വിധത്തിൽ അവൻ പാപം ചെയ്താൽ ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ പെണ്ണിനെ കൊണ്ടുവരണം. അതിന് വകയില്ലെങ്കിൽ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരണം. എങ്ങനെ അർപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനും വകയില്ലെങ്കിൽ അവൻ ഒരിടങ്ങഴി നേര്യമാവ് കൊണ്ടുവരണം. ഇവിടെ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവന് വകയില്ലെങ്കിൽ ഒരിടങ്ങഴി നേര്യമാവ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയേ, ഒരിടങ്ങഴി നേര്യമാവ്. ഒരു ദിവസത്തെ ഭക്ഷണമാണ് ഒരിടങ്ങഴി നേര്യമാവ് അല്ലേ? പഴയ നിയമത്തിൽ പറഞ്ഞു ഒരു ദിവസത്തെ ഭക്ഷണത്തിനായി ഒരിടങ്ങഴി മന്ന പെറുക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പാപത്തെക്കുറിച്ച് അവന് ബോധമുണ്ടായി, അവന് യാതൊരു വകയുമില്ലേ. പക്ഷെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം അവൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആ ഭക്ഷണം മതി അവനെന്ന് യാഗമായിട്ട് അർപ്പിക്കാൻ. ദൈവം എന്താ ഇവിടെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? പാപത്തെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടെങ്കിൽ ദേർ ഇസ് എ പ്രൊവിഷൻ ബിഫോർ ഗോഡ്. നിനക്ക് ആട്ടിൻകുട്ടിയെ കൊടുക്കുവാൻ വകയില്ലെങ്കിൽ പ്രാവിനെ അർപ്പിച്ചാൽ മതി. പ്രാവ് നിന്റെ സന്നിധിയിൽ നിന്ന് പറന്നുപോയാൽ ആ കൂട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, അതിനെയെങ്കിലും നിനക്ക് അർപ്പിക്കാം. അതിനെയും നിനക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഒരു ദിവസത്തെ ഭക്ഷണം നിനക്ക് വെടിയാമോ? ഒരു ദിവസത്തെ ആഹാരം ഒരിടങ്ങഴി മാവാണ്. ആ മാവ് നീ കൊണ്ടുവന്നാൽ നിന്റെ പാപത്തിന് പരിഹാരം വരും. ദൈവം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. പാപത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ അതിന് പരിഹാരം വരുത്തുവാൻ ദൈവം സന്നദ്ധനാണ്. എന്നാൽ ഇവിടെ വീണ്ടും നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഈ ഒരിടങ്ങഴി മാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഭോജനയാഗം പഠിച്ചവർക്ക് ഓർമ്മയില്ലേ? കുന്തിരക്കമിടണം, എണ്ണയൊഴിക്കണം. ഇവിടെ പറഞ്ഞു അതൊന്നും ചെയ്യരുത്, കാരണം ഇത് പാപയാഗമാണ്. മറ്റേത് ഏതാണ്? സൗരഭ്യവാസനയാണ്. ഇത് സൗരഭ്യവാസനയല്ല, അതർപ്പിക്കരുത് എന്നെടുത്ത് പറഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ രണ്ടെണ്ണം നോക്കാം. അല്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് അഞ്ചാം അധ്യായത്തിൻ്റെ 14-6 വരെയുള്ള ഭാഗമാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ രണ്ട് വിധമായ പാപമാണ് എടുത്തു പറയുന്നത്. നാലാമത്തേത് യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് പാപം ചെയ്യുക. 14 വാക്യം നോക്കാം. യഹോവിനെയും മോശയോട് അരുളി ചെയ്യുന്നതിനാൽ ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചു എങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്തൊരു ആട്ടുകൂറ്റനെ അകൃത്യാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് അഞ്ചിലൊന്നും കൂട്ടിയും അവൻ പുരോഹിതനെ കൊടുക്കണം. പുരോഹിതൻ അകൃത്യാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഈ പാപം എന്താണ്? വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചുള്ള പാപം. ദൈവത്തിന് കൊടുക്കേണ്ടിയ ദശാംശം കൊടുത്തില്ലേ? അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ കൊടുത്തില്ലേ? അവൻ്റെ ആദ്യ വിളവിൽ നിന്ന് ചിലത് കൊടുത്തില്ലേ? യഹൂദന് ഒരുപാട് പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു എന്തെല്ലാം കൊടുക്കണം. അത് കൊടുക്കാതിരിക്കുകയാണ് അവൻ. യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് പാപം ചെയ്തു. അങ്ങനെ പാപം ചെയ്തു, പാപം അവന് ബോധ്യമായി. ബോധ്യമായാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും ആട്ടിൻകുട്ടിയെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ലേ? ഇവിടെ പറഞ്ഞ വാക്ക് നോക്കിയേ, പതിനഞ്ചാം വാക്യത്തിന്റെ അവസാനം, വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായ ഊനമില്ലാത്തൊരാട്ടുകൊറ്റൻ. ഏതെങ്കിലും ആട്ടുകൊറ്റനല്ലേ ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന. ശ്രദ്ധിക്കുക, വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം. മനുഷ്യൻ പാപം ചെയ്തിട്ട് പറഞ്ഞേക്കാം എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല, അത് അത്ര തെറ്റാണെന്ന് തോന്നുന്നില്ല. മനുഷ്യൻ്റെ മനസ്സാക്ഷി അനുസരിച്ചോ മനുഷ്യൻ്റെ ആലോചന അനുസരിച്ചോ അല്ല ദൈവം പാപത്തെ അളക്കുന്നത്, വിശുദ്ധ മന്ദിരത്തിലെ തൂക്കത്തിനനുസരിച്ചാണ്. യെസ്, ഇവിടെ അത് വലിയൊരു പാഠമാണ്. പാപത്തെ അതിൻ്റെ കനം തൂക്കി നോക്കുന്നത് ദൈവത്തിൻ്റെ അളവുകോല് കൊണ്ടാണ്. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കമാണ്. നമ്മളെ ന്യായം വിധിക്കുമ്പോൾ ന്യായം വിധിക്കുന്ന എന്താണെന്നറിയാമോ? യെസ്, യോഹന്നാൻ 14:48 വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 14:48, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ നിങ്ങളെ ഒടുക്കത്തെ നാളില് ന്യായം വിധിക്കും. യെസ്, ദ വേർഡ് ദാറ്റ് ഐ ഹാവ് സ്പോക്കൺ വിൽ ജഡ്ജ് ഹിം ഇൻ ദ ലാസ്റ്റ് ഡേ. കർത്താവ് പറഞ്ഞ വാക്കുകൾ തന്നെ അവനെ ന്യായം വിധിക്കും. മനുഷ്യരൊക്കെ പറഞ്ഞേക്കാം എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷെങ്കിൽ പാപത്തെ ദൈവമാണ് തൂക്കി നോക്കുന്നത്, വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമാണ്. നമ്മൾ ദാനിയേൽ 5:27 വായിക്കുന്നില്ലേ, ബെൽസസറിനെ കുറിച്ച് ദൈവം പറയുന്നത് എന്താ? ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടു, ഞാൻ നിന്നെ തൂക്കി നോക്കി. ദൈവം മനുഷ്യനെ തൂക്കി നോക്കുന്നു, അവൻ്റെ പാപത്തിൻ്റെ ഗൗരവം ദൈവം തൂക്കി നോക്കുന്നു. യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് പാപം ചെയ്യുമ്പോഴും അത് തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ വില മതിച്ചിട്ട് ആ വിലയ്ക്കുള്ള ഒരു ആട്ടുകൊറ്റനെ വേണം യാഗമർപ്പിക്കാൻ. ഏതെങ്കിലും ഒരു ആട്ടുകൊറ്റനെയല്ലേ, ആട്ടുകൊറ്റന്മാർ പല വിലയ്ക്കുള്ളതുണ്ട്. അപ്പോൾ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് ചെയ്ത ആ അകൃത്യത്തിനനുസരിച്ച് വില മതിക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. ആട്ടുകൊറ്റനെ മാത്രം കൊണ്ടുവന്നാൽ മതിയോ? ഒന്ന് നോക്കിക്കാട്ടെ എന്താ സംഭവം എന്ന്. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ള ഊനമില്ലാത്തൊരു ആട്ടുകൊറ്റനെ അകൃത്യമായി കൊണ്ടുവന്നു. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ചെയ്ത പാപത്തെ ആരാ തൂക്കി നോക്കിയത്? ദൈവമാണ്. ദൈവം തൂക്കി നോക്കിയിട്ട് ആ തൂക്കപ്രകാരം ഒരു ആട്ടുകൊറ്റനെ കൊടുത്തു. ആട്ടുകൊറ്റൻ ഏതായിരുന്നു? യേശുക്രിസ്തുവാണ്. യെശയ്യാവ് 53:10 വാക്യത്തിലെ വിശുദ്ധ മന്ദിരത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച്, ലോകപാപത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച് ദൈവം വിലമതിച്ച ആട്ടുകൊറ്റൻ തൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവാണ്. പാപത്തെ അവൻ അളന്നപ്പോൾ അതല്ലാതെ വേറെ മാർഗമില്ലേ? എന്നാൽ ഇവിടെ നമുക്കൊന്ന് ചിന്തിക്കാം, ഈ ആട്ടുകൊറ്റനെ കൊണ്ടുവന്നു, സമ്മതിച്ചു, അവനെ യാഗമായിട്ട് അർപ്പിച്ചു. ഇനി 16 നോക്കിയാട്ടെ, 16 വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് അഞ്ചിലൊന്നും കൂട്ടി അവൻ പുരോഹിതന് കൊടുക്കണം. പുരോഹിതന് അകൃത്യത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഈ യാഗം മാത്രം അർപ്പിച്ചാൽ പോലെ, അവൻ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചാണ് അകൃത്യം ചെയ്തത്. അവൻ ഒരു പക്ഷെങ്കിൽ 10 കഴി ദൈവത്തിന് കൊടുക്കേണ്ടി ഗോതമ്പ് കൊടുത്തില്ല. നമ്മളൊരു ദൃഷ്ടാന്തം, 10 കഴി ഗോതമ്പ് ദൈവത്തിന് കൊടുക്കേണ്ടതാണ്, അവൻ കൊടുത്തില്ല, അവൻ അതങ്ങ് മോഷ്ടിച്ചു. പാപത്തെക്കുറിച്ച് അവന് ബോധമുണ്ടായി, പാപബോധമുണ്ടായി കഴിഞ്ഞപ്പോൾ പാപത്തിൻ്റെ ഗൗരവം തൂക്കി നോക്കി അതിനനുസരിച്ച് ഒരു ആട്ടുകൊറ്റനെ യാഗമായി അർപ്പിക്കാൻ കൊണ്ട് കൊടുത്തു. രണ്ടാമതവൻ എന്ത് ചെയ്യണം? ആ 10 ഗോതമ്പ് തിരിച്ചുകൊണ്ട് കൊടുക്കണം. 10 ഗോതമ്പ് മാത്രം മതിയോ? പോരാ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 5 കൂട്ടി കൊടുക്കണം. 5 എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? എത്ര പേഴ്സൻറ്റാ? 20% കൂടെ കൂട്ടി കൊടുക്കണം. എന്താ ഇവിടെ പഠിപ്പിക്കുന്നേ? ഇവിടെ ഒന്നാമതൊരു പാഠം പഠിക്കാം. ദൈവത്തിൻ്റെ മോട്ടിച്ചാൽ ഒരിക്കലും നമുക്ക് ലാഭം ഉണ്ടാകുകയില്ല. ഓയ്യേ, ആകെ 10 ഗോതമ്പ് കൊടുത്താൽ മതിയായിരുന്നു. ഈ 10 ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ആട്ടുകൊറ്റൻ ലാഭമായിരുന്നു. പിന്നെ 10 പകരം അതിൻ്റെ 20% കൊടുത്ത് 2 കൂടുതൽ കൊടുത്തില്ലേ? 12 അതിരിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വന്നേ. അപ്പോൾ ആദ്യമേ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ 10 ഞാൻ കൊടുത്താൽ മതി. ഇപ്പോൾ പാപം ചെയ്തിട്ട് പിന്നെ ബോധമുണ്ടായി ഇതൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ അവന് ആട്ടുകൊറ്റനെ കൊടുക്കേണ്ടി വന്നു, അവൻ മോട്ടിച്ചത് കൊടുക്കേണ്ടി വന്നു, 20% കൂടെ കൂട്ടിക്കൊണ്ട് കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഒന്നാമത്തെ പാഠം, ദൈവത്തിൻ്റേത് മോഷ്ടിച്ചാൽ ഒരു മനുഷ്യന് ലാഭം ഉണ്ടാകത്തില്ല. നോ മാൻ വിൽ ഗെയിൻ ഇഫ് ഹീ റോബ് ഗോഡ്. ദൈവത്തിൻ്റെ സമയം നമ്മൾ മോഷ്ടിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ടിയോ കൊടുക്കാതിരിക്കുക, നമ്മൾ വാസ്തവത്തിൽ നഷ്ടമുള്ളവരായി മാറും. നമ്മൾ പഴയ നിയമത്തിൽ ആവർത്തനം 28 എടുത്തേ, ആവർത്തനം 28:15 15 വായിച്ചിട്ട് 38 വായിച്ച് 38, 39 അവർക്ക് ലാഭമുണ്ടാകില്ലെന്ന് ദൈവം പഠിപ്പിച്ചു. ഇരുപത്തെട്ടിന് 38-ാം വാക്യം നോക്കിയാൽ 38-ഉം 39-ഉം യെസ്, എന്ത് സംഭവിക്കും? നീ വളരെ വിത്ത് കൊണ്ട് വിതയ്ക്കും, പക്ഷേ കുറച്ചേ കൊയ്തുകൊണ്ട് വരികയുള്ളൂ. നീ ഒരുപാട് രക്ഷയും മുന്തിരിക്കൂലയ്ക്ക് മുന്തിരിക്കും, പക്ഷേ പുഴുവിനെ ഞാൻ അയച്ച് അതിനെ തിന്ന് കളയും. എന്ന് പറഞ്ഞാൽ നീ എൻ്റെ വാക്ക് അനുസരിക്കാതിരുന്നാൽ നിനക്ക് ഞാൻ നഷ്ടം വരുത്തും. ഇതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ലേവ്യാപുസ്തകം 25-ാം അധ്യായം. ഞാൻ പലപ്പോഴും എടുത്ത് കാണിക്കുന്ന ഒരു ഭാഗമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് ആ ദൈവം അവരോട് കൽപ്പിച്ചു, അതിൻ്റെ 25:3-7 വരെ വായിച്ചാൽ, 6 സംവത്സരം നിന്റെ നിലം കൃഷി ചെയ്യണം. 4-ാം വാക്യം, 7-ാം സംവത്സരത്തെ ദേശത്ത് സ്വസ്ഥമായ ശബത്ത് യഹോവയുടെ ശബത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ 7th year is a Sabbath year. 6 വർഷം കൃഷി ചെയ്തിട്ട് 7-ാം വർഷം നിങ്ങൾ കൃഷി ചെയ്യരുത്, നിലം അതുപോലെ ഇട്ടേക്കണം. ഇസ്രായേൽ ദൈവത്തെ വിശ്വസിച്ചില്ലേ? വിശ്വസിക്കാഞ്ഞതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതിൻ്റെ 18-ാം വാക്യം നോക്കിയാൽ, 18-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും, ഭൂമി അതിൻ്റെ ഫലം തരും, നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ന്യായമായൊരു ചോദ്യം എന്താ? നീ പറഞ്ഞു 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ കൃഷി ചെയ്യരുത്. ഓക്കെ, 6-ാം വർഷം കൊണ്ട് ഞങ്ങൾ 7-ാം വർഷത്തെ തിന്നോളാം, പക്ഷേ 7-ാം വർഷത്തിൽ കൃഷി ചെയ്യാതിരുന്നാൽ ഞങ്ങൾ 8-ാം വർഷം എന്തുവാ തിന്നുന്നേ? ഞങ്ങൾ എന്ത് തിന്നും? ദൈവം എന്താ പറഞ്ഞത്? 21-ാം വാക്യം, ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തേക്ക് അനുഭവം തരും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാമെങ്കിൽ ദൈവം പറഞ്ഞു, നീ 6-ാം വർഷം കൊയ്യുമ്പോൾ 6-ാം വർഷത്തിൽ തിന്നാനുള്ളത്, 7-ാം വർഷത്തിൽ തിന്നാനുള്ളത്, 8-ാം വർഷത്തിൽ തിന്നാനുള്ളത്, പിന്നെ 8-ാം വർഷത്തിലെ കൊയ്തിട്ട് 9-ാം വർഷത്തിൽ തിന്നാം, നിനക്ക് 3 വർഷത്തിൻ്റെ വിളവ് ഞാൻ ഒന്നിച്ചേരാമെന്ന് പറഞ്ഞു. എന്നിട്ടും വിശ്വസിച്ചില്ലേ? അവരുടെ ഹൃദയത്തിൽ വന്ന ചോദ്യം എന്താ? ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? അവർക്ക് ഈ വാക്കങ്ങോട്ട് വിശ്വസിച്ചാൻ ഒത്തില്ലേ? പ്രിയപ്പെട്ട, നിങ്ങൾക്കറിയാമോ, അവരെ ദേശത്ത് കനാനിൽ കൊണ്ടുവന്നാക്കി 490 വർഷം അവർ ഈ കൽപ്പന അനുസരിച്ചില്ലേ? ശലോമോന്റെ കാലത്ത് പോലും അനുസരിച്ചില്ലേ? 490 വർഷം അനുസരിച്ചില്ലേ? 490 വർഷം അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? 490 വർഷം ആകുമ്പോൾ എത്ര വർഷം ശബത്ത് അനുസരിക്കണമായിരുന്നു? 70 വർഷം. 70 വർഷം അവരെ ബാബേലിലേക്ക് അയച്ചു, ബാബേൽ പ്രവാസം. ഒന്ന് ചിന്തിച്ചേ, ചങ്ങല കൊണ്ട് കുഞ്ഞുങ്ങളെ കെട്ടി, അവരുടെ ഭാര്യമാരെ കെട്ടി, അവരുടെ വീടുകളെ ചുട്ടുകളഞ്ഞ്, അവരുടെ കോശാലകളെല്ലാം തീ വെച്ച് നശിപ്പിച്ച്, അവരുടെ വീടുകളെ ഇടിച്ചു കളഞ്ഞ്, അവരെ അടിമകളായി ദൂരദേശത്തേക്ക് കൊണ്ടുപോയി 70 വർഷം. എന്നാൽ അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിരുന്നെങ്കിൽ, ദേശത്ത് നിർഭയമായി വസിച്ച് അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അവരുടെ കുടുംബത്തോടൊത്തവർ പാട്ടുപാടി അവർ ജീവിച്ചേനെ, ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ അവർക്ക് വന്ന ന്യായവിധി എത്ര വലുതായിരുന്നു? നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പാഠം, കർത്താവിനെ കൊടുക്കാതിരുന്നാൽ, നമ്മളിവിടെ ചിന്തിച്ചു, മനുഷ്യനൊരിക്കലും ലാഭം ഉണ്ടാകത്തില്ല, ഹി വിൽ ബി ഓൾവേസ് എ ലൂസർ. ആ സത്യം ഇവിടെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഞാനൊരു പാഠം നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ലോജിക്കൽ ചോദ്യമാണ്. ഓക്കെ, മനുഷ്യൻ പോട്ടിച്ചു ദൈവത്തിൻ്റെ, ദൈവത്തിന് കൊടുക്കേണ്ട കൊടുത്തില്ലേ? പക്ഷെങ്കിൽ പാപബോധമുണ്ടായി അവൻ മടങ്ങി വന്നു. പാപബോധമുണ്ടായി മടങ്ങി വന്നപ്പോൾ ദൈവത്തിന് ലാഭമുണ്ടായോ നഷ്ടമുണ്ടായോ? ദൈവത്തിന് ലാഭമുണ്ടായി. എന്താ സത്യം എന്നറിയോ? മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ വാസ്തവത്തിൽ അവൻ പാപം ചെയ്യാതെ ജീവിക്കുമായിരുന്നു എങ്കിൽ, അത് ശേഷം പാപം ചെയ്തു, അവനെ ദൈവം വീണ്ടെടുത്തു തൻ്റെ പുത്രനിലൂടെ. വീണ്ടെടുത്തപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന് ലഭിക്കാവുന്നതിലുപരി മനുഷ്യനിൽ നിന്ന് ലഭിച്ചു എന്നുള്ളൊരു സത്യം പഠിപ്പിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞതെടുക്കാം, അന്നേരം കുറച്ചുകൂടെ മനസ്സിലാവും, ഇച്ചിരി ആഴമാണ്. സി ഗോഡ് ബിക്കേം എ ഗെയ്നർ വെൻ മാൻ ഹാസ് ബീൻ റിഡീംഡ് ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തപ്പോൾ ദൈവം വാസ്തവത്തിൽ നേട്ടമുള്ളവനായി. പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന് ലഭിക്കാവുന്നതിലുപരിയായിട്ട് ലഭിച്ചു. സിമ്പിൾ ഉദാഹരണം, മനുഷ്യൻ ദൈവത്തെ നേരത്തെ എങ്ങനെ ആരാധിച്ചത്? സൃഷ്ടാവായി ആരാധിച്ചു. ഇന്നെങ്ങനെ ആരാധിക്കുന്നു? സൃഷ്ടാവെന്നും വീണ്ടെടുപ്പുകാരനുമായിട്ട് ആരാധിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ ലാഭത്തെക്കുറിച്ച്, കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കാം. ഗോഡ് നോട്ട് ഓൺലി ഗോട്ട് ബാക്ക് വാട്ട് ഈ ലോസ്റ്റ്, ബട്ട് ഈ ബിക്കേം ആൻ ആക്ച്വൽ ഗെയ്നർ. അവൻ വാസ്തവത്തിൽ ലാഭമുള്ളവനാക്കി തീർന്നു. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കാം. അടുത്തായിട്ട് നോക്കാം സഹോദരനുള്ള ബന്ധത്തിൽ. നമുക്ക് അതുകൂടെ ചിന്തിച്ചിട്ട് ആ ഭാഗം ഞാൻ എടുക്കാം. സഹോദരനുള്ള ബന്ധത്തിൽ 6-ാം അധ്യായത്തിൽ എടുക്കാം. 6-ാം അധ്യായം, അവിടെ ഏകദേശം 5 കൂട്ടം കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആ ഭാഗം നോക്കാം. യഹോവിനെ മോശയോട് അളിച്ചെന്തെന്നാൽ, ആരെങ്കിലും പിഴച്ച് യഹോവയുടെ അതിക്രമം ചെയ്ത് തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് പോഷ്ക്ക് പറയുക, കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുക, കാണാതെ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് പോഷ്ക്ക് പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അഞ്ചു കൂട്ടം കാര്യമെടുത്ത് പറഞ്ഞു. ഈ പാപം ആരോടാണ്? നേരത്തെ നമ്മൾ ചിന്തിച്ചു യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് യഹോവയോട് പിഴയ്ക്കുന്നു. എന്നാൽ ഇവിടെ ആരോടാ പിഴയ്ക്കുന്നത്? കൂട്ടുകാരനോട് പോഷ്ക്ക് പറയുക, കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുക, ടു ഹിസ് നെയ്ബർ, അവൻ്റെ കൂട്ടുകാരനോട്. പക്ഷെ ഇവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കൂട്ടുകാരനോട് വഞ്ചനയോ കൂട്ടുകാരനോട് ഭോഷ്ക് പറയുകയോ ചെയ്താൽ, അത് രണ്ടാം വാക്യത്തിൽ വായിച്ചു യഹോവയോടുള്ള അതിക്രമമാണ്. അങ്ങനെയല്ലേ വായിക്കുന്നത്? രണ്ടാം വാക്യം ആരെങ്കിലും പിടിച്ച് യഹോവയുടെ അതിക്രമം ചെയ്തു. യഹോവയുടെ അതിക്രമം ചെയ്തു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ലിസ്റ്റ് പറയുന്നു. ആ ലിസ്റ്റ് കൂട്ടുകാരനോട് ചെയ്യുന്ന അതിക്രമമാണ്. ഇത് ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. നമ്മൾ കൂട്ടുകാരനോട് അതിക്രമം ചെയ്യുമ്പോൾ, നമ്മുടെ നെയ്ബറിനോട് നമ്മൾ അതിക്രമം ചെയ്യുമ്പോൾ, വാസ്തവത്തിൽ അത് ആരോട് ചെയ്യുന്ന അതിക്രമമാണ്? ദൈവത്തോട് ചെയ്യുന്ന അതിക്രമമാണ്. നമ്മൾ 2 ശമൂവേൽ 12:13, സങ്കീർത്തനം 51:4, ദാവീദ് ഊരിയാവിൻ്റെ കാര്യത്തിൽ ഊരിയാവിനോടാണ് തെറ്റ് ചെയ്തത്, പക്ഷെങ്കിൽ ദാവീദിന് പാപത്തെക്കുറിച്ച് ബോധമുണ്ടായി പറഞ്ഞു, ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. 2 ശമൂവേൽ 12:13, സങ്കീർത്തനം 51:4, ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ലൂക്കോസ് 13:18, മുടിയനായ പുത്രൻ മടങ്ങി വന്നു, അപ്പനോടാണ് അവൻ തെറ്റ് ചെയ്തത്, പക്ഷേ അവൻ തിരിച്ചു വന്ന് പറയുന്ന എന്നാ, അപ്പാ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. പിന്നീട് ഒരു വാക്യം ഒന്ന് വായിക്കാം, അത് നല്ല വാക്യമാണ്. 1 കൊരിന്ത്യർ 8:12 ഒന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 8:12, അതുപോലെ അതിൻ്റെ 9 വാക്യവും. 1 കൊരിന്ത്യർ 8:12-9, നിങ്ങൾ ബലഹീന സഹോദരന്റെ മനസാക്ഷിയെ നോവിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. 9 വാക്യം കൂടെ, നിങ്ങൾ ബലഹീന മനസാക്ഷിയുള്ളവർക്ക് തടങ്കലായി വരരുത്. നിങ്ങൾ ഈ വിധത്തിൽ പാപം ചെയ്യുമ്പോൾ ചെറിയ സഹോദരന്മാരെ, ബലഹീന മനസാക്ഷിയുള്ള സഹോദരന്മാരുടെ മനസാക്ഷിയെ നിങ്ങൾ നോവിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുകയാണ്. എത്ര ദൃഷ്ടാന്തമാണ്, മനോഹരമായ ദൃഷ്ടാന്തമാണ്. അപ്പോസ്തലപ്രവൃത്തി 8:4, ശൗല് തൻ്റെ ജനത്തെ ഉപദ്രവിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട എന്താണ്? ശൗല് ശൗല് നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. തൻ്റെ ജനത്തോട് ചെയ്യുന്ന അകൃത്യം തന്നോട് ചെയ്യുന്ന അകൃത്യമാണ്, അത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ സെയിം പ്രിൻസിപ്പിളാണ്, തൻ്റെ ജനത്തോട് ചെയ്യുന്ന നന്മകൾ തന്നോട് ചെയ്യുന്ന നന്മയാണ്. തൻ്റെ ജനത്തോട് ചെയ്യുന്ന ഉപദ്രവം തന്നോട് ചെയ്യുന്ന ഉപദ്രവം പോലെ തന്നെ തൻ്റെ ജനത്തോട് ചെയ്യുന്ന നന്മകൾ തന്നോട് ചെയ്യുന്ന നന്മയാണ്. നമ്മൾ മത്തായി 25:40-45 വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുത്തന് ചെയ്തൊക്കെയും എനിക്ക് ചെയ്താവും, കർത്താവ് എടുത്തു പറഞ്ഞു. പിന്നീട് മർക്കോസ് 9:41, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം നിങ്ങൾ കൊടുക്കുകയാണ്. അവിടെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ പോകില്ലേ. സൗരന്മാർക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം എബ്രായർ 6:10, എബ്രായർ 6:10, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും. കർത്താവ് പറയുന്നത് എന്നാ, തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം. ദൈവ ജനത്തെ ശുശ്രൂഷിക്കുമ്പോൾ, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ ദൈവം പറയുന്നു അത് എൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹമാണ്, ഞാനത് മറന്നുകളയില്ലേ, ഞാൻ മറന്നുകളയുവാൻ അനീതിയുള്ളവനല്ലേ. കേരളത്തിലെ വാസ്തവത്തിൽ ദൈവജനം വേർപെട്ട ദൈവമക്കൾ സഹോദരന്മാർ വളരെ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. കർത്താവിൻ്റെ ദാസന്മാരെന്നും ദൈവജനം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ ആതിഥ്യം കൊടുക്കുവാൻ അവരുടെ വീടുകൾ തുറന്നു, അവർ വാസ്തവത്തിൽ എത്രയോ ആതിഥ്യമരുളി അവരെ ശുശ്രൂഷിക്കുന്നു. അതിൻ്റെ ഒറ്റ കാരണം തന്നെ അവർ ദൈവദാസന്മാരാണ് അല്ലെ ദൈവജനമാണെന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. എന്നെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ നാമത്തോടാണ് നിങ്ങൾ ഈ സ്നേഹം കാണിച്ചത്, അത് മറന്നുകളയില്ലേ. ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തും കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിലുള്ള സഹോദരന്മാരുടെ അത്രത്തോളം ആതിഥ്യമുള്ള സൗരന്മാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വീർപ്പുമുട്ടിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ ദാസന്മാരോടും ദൈവജനത്തോടും അവർ കാണിക്കുന്നതെന്നുള്ളത് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. നമുക്ക് ഒരു വാക്യം കൂടെ, കൊലോസ്യർ 3:21-24, ഇത് വളരെ പ്രായോഗികമാക്കേണ്ട ഒരു വാക്യമാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ലേ, കർത്താവിന് ചെയ്യുന്നു. നമുക്ക് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വാസ്തവത്തിൽ എത്രയോ ഉന്നതമായ ഒരു നിലവാരം പുലർത്തുവാൻ നമുക്ക് കഴിയും. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല, കർത്താവിന് ചെയ്യുന്നു. കർത്താവ് അങ്ങനെ തന്നെയാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓർത്തു, കൂട്ടുകാരനോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് തന്നോട് ചെയ്യുന്ന അതിക്രമമാണ്. കൂട്ടുകാരനോട് സഹവിശ്വാസിയോടെ സ്നേഹവും ആതിഥ്യവും ഒക്കെ അരുളുമ്പോൾ അത് തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹമാണ്. നമ്മളോടൊരു കാര്യം ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, നിങ്ങൾ മനുഷ്യർക്കെന്ന വണ്ണമല്ല എനിക്ക് വേണ്ടി ചെയ്യണം. വാസ്തവത്തിൽ ഞാനത് പലപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ വിശ്വാസജീവിതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ സൺഡർ സ്കൂളിലൊക്കെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു, വളരെ ഇഷ്ടമായിരുന്നു. അപ്പോഴൊക്കെ എന്നെ ഭരിക്കുന്ന ഒരു ചിന്ത, ഞാൻ ഈ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ്, കർത്താവിൻ്റെ ശുശ്രൂഷയാണ്, അവന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് അത് ചെയ്തത്. വാസ്തവത്തിൽ കർത്താവ് അത് മാനിക്കും, അവന് വേണ്ടി ചെയ്യുന്നു, ഒരു ചെറിയ ശുശ്രൂഷയായിരിക്കും. ഡൂയിങ് ഫോർ ദ ലോർഡ്, കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുവാൻ ഉത്സാഹം മാത്രമല്ല, നമുക്കതിനകത്തൊരു വലിയ ഉണർവ് കൂടെ നമുക്ക് തോന്നുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ, ഇസ്രയേലിൻ്റെ പാളയം ഒരു കുടുംബത്തിൻ്റെ പാളയമായിരിക്കണം. കാരണം കൂട്ടുകാരനോട്, നിന്റെ നേബറിനോട് നീ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കരുത്. നമ്മൾ ആ 19-ാം അധ്യായം എടുത്താട്ടെ, 19-ാം അധ്യായം ലേവ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19:16-18 പറയുമ്പോൾ കൂട്ടുകാരനുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു വന്നിട്ട് 18-ാം വാക്യം 19:18, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ പ്രമാണം കർത്താവ് റീഇൻഫോഴ്സ് ചെയ്യുകയാണ് കർത്താവിൻ്റെ മലപ്രഭാഷണത്തിൽ. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് മത്തായി 5:43-44, 19:19 ഈ വാക്യങ്ങളിലൊക്കെ വായിക്കുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അത് വാസ്തവത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മളൊന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തേത്, നിന്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണകാര്യത്തെ സംബന്ധിച്ച് കൂട്ടുകാരനോട് പോഷ്ക പറയുമെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും, ഒന്നാമത് പറയുന്നത് ലൈ അൺ ടു ഹിസ് നേബർ ഇൻ ദറ്റ് വിച്ച് വാസ് ഡെലിവേർഡ് ഹിം ടു കീപ്. Lie unto his neighbor in that which was delivered him to keep. അവന്റെ പക്കൽ ഏൽപ്പിക്കുവാൻ തന്ന കാര്യത്തെ കുറിച്ച് പോഷ്ക പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് വിച്ച് വാസ് എൻട്രസ്റ്റഡ് ടു ഹിം ടു മാനേജ്. അവന് അത് മാനേജ് ചെയ്യുവാൻ, ശ്രദ്ധിപ്പാനൊക്കെ അവൻ്റെ കയ്യിൽ തന്നത്, അതിനെക്കുറിച്ച് കള്ളത്തരം പറയുക. എന്താ കാരണം? ഈ കൂട്ടുകാരൻ്റെ ഒരു കാര്യം എന്നിൽ ഏൽപ്പിച്ച എൻ്റെ വസ്തുവിനെ പോലെ തന്നെ ഞാൻ അത് നോക്കണം. എൻ്റെ വസ്തുവിനെ പോലെ 2 രാജാക്കന്മാർ 6:5 പ്രവാചകൻ ഒരു കോടാലി വാങ്ങി, ആ കോടാലി ഊരി വെള്ളത്തിൽ പോയി. അവിടെ പ്രവാചകൻ കരഞ്ഞ വാക്ക് കേൾക്കണോ? അയ്യോ, അത് വായ്പ വാങ്ങിയ കോടാലിയായിരുന്നു. അലാസ് മൈ മാസ്റ്റർ, ഇറ്റ് വാസ് ബോറോഡ്. ഞാൻ മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ആ കോടാലി ഒന്ന് ഇളകിയിരിക്കുന്ന കണ്ടു, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വെട്ടി അത് ഊരിപ്പോയി. എൻ്റെ സ്വന്തം കോടാലിയാണെങ്കിൽ ഊരിപ്പോയ കോടാലി കൊണ്ട് ഞാൻ വെട്ടുമോ? ഇല്ലേ. അപ്പം എന്നെ പോലെ തന്നെ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അവൻ്റെ വസ്തു ഞാൻ മേടിക്കുമ്പോൾ അത് എൻ്റെ വസ്തുവാണ്. ഓ, ഇതെൻ്റെ സഹോദരൻ്റെതാണ്. നോക്കുക, ഇസ്രയേലിൻ്റെ ആ ആത്മീക നിലവാരം, ആ സാഹോദര്യ ബന്ധം ദൈവം ഊന്നി പഠിപ്പിക്കുകയാണ്. അവൻ്റെ കൈ മാനേജ് ചെയ്യുവാൻ ഏൽപ്പിച്ച കാര്യം, അതിനെക്കുറിച്ച് അവൻ പോഷ്ക പറയാൻ പാടില്ല. അവൻ അവൻ്റേതെന്നുള്ള നിലയിൽ അത് മാനേജ് ചെയ്യുവാൻ കടമ്പെട്ടവരാണ്. എന്തൊരു ഉന്നത നിലവാരമാണ് ഈ യഹൂദന്മാർക്ക് കർത്താവ് കൊടുക്കുന്നത്. പിന്നീട് എടുത്തു വായിച്ചു, സൂക്ഷിപ്പാൻ പണയം വെച്ചതിനെയോ, പണയം വെച്ചതിനെന്നുള്ളത് ലെഫ്റ്റ് ഇൻ ഹിസ് കെയർ ഓർ ഇൻ ഫെലോഷിപ്പ്, കിങ്സ് ജെയിംസ് വേർഷനിലെ ഓർ ഇൻ ഫെലോഷിപ്പ് എന്നാണ്. ന്യൂ ഇന്റർനാഷണൽ വേർഷനിലെ ലെഫ്റ്റ് ഇൻ ഹിസ് കെയർ, വേറെ വിധത്തിൽ ചിന്തിച്ചാൽ ദാറ്റ് വിച്ച് വാസ് ഇൻ പാർട്ട്നർഷിപ്പ്. പാർട്ട്നർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ആ പാർട്ട്നറിനോടുള്ള ബന്ധത്തിൽ എൻ്റേതെന്നുള്ള നിലയിൽ തന്നെ ഞാൻ ചെയ്യണം. ഞാൻ നേരത്തെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, യഹൂദന്മാരുടെ മധ്യത്തിൽ ഈ സ്നേഹത്തിൻ്റെ പ്രദർശനമായ ഒരു കഥയും ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അവിടെയാണ് ഒർണാന്റെ കളമെന്ന് പറയപ്പെടുന്നു, അവിടെയാണ് ദേവാലയം പണിയുവാൻ ദൈവം ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. അതായത് 2 സഹോദരന്മാർ, ഒരു സഹോദരന് ഒരുപാട് മക്കളുണ്ട്, മറ്റേ സഹോദരന് മക്കളില്ല, വിവാഹിതനാണ്. അവരുടെ നിലമായിരുന്നു ഒർണാന്റെ കളത്തിൻ്റെ ആ പ്രദേശം. അവരൊന്നിച്ച് കൃഷി ചെയ്യും, ഒന്നിച്ച് വിളവെടുക്കും. അവസാനം ഈ വിളവെടുത്തിട്ട് രണ്ടായിട്ട് അവർ ഭാഗിച്ചെടുക്കുകയാണ്. അവരുടെ വിളവെടുത്തു, അവരുടെ കൂലിക്കാർ രണ്ടായി അളന്ന് കൃത്യമാക്കി 2 കൂനയാക്കി. രാത്രിയിൽ കാവൽക്കാരുണ്ട്. ഈ 2 ബ്രദേഴ്സ് വീടുകളിൽ ഉറങ്ങാൻ പോയി. ജ്യേഷ്ഠൻ അവിടെ കിടന്നുകൊണ്ട് ഓർത്തു, എൻ്റെ അനിയന് ആരുമില്ലേ, എൻ്റെ അനിയന് മക്കളില്ല, അവനെ ഞാൻ കൂടുതൽ സ്നേഹിക്കണം. രാത്രിയിൽ ആരും അറിയാതെ ജ്യേഷ്ഠൻ പോയി, അവൻ്റെ കൂനയിൽ നിന്ന് 10 പറയോ അവൻ ഏതോ കുറച്ച് അളവെടുത്ത് അതെടുത്തിട്ട് അനിയൻ്റെ അളവിലേക്ക് അവൻ അളന്നിട്ടു. ജ്യേഷ്ഠൻ അതെല്ലാം ശരിയാക്കി പോയി കിടന്നുറങ്ങി. അനിയൻ രാത്രി കിടന്നോർത്തു, എൻ്റെ ജ്യേഷ്ഠന് മക്കളുണ്ട്, ഞാൻ തനിയാണ്, അവനാണ് കൂടുതൽ പണത്തിനാവശ്യം. ജ്യേഷ്ഠൻ അറിയാതെ രാത്രിയിൽ പോയി അനിയൻ്റെ കൂനയിൽ നിന്ന് അവൻ ജ്യേഷ്ഠനറിയാതെ 10 പറയെടുത്ത് അവൻ തിരിച്ച് അവൻ്റെ ജ്യേഷ്ഠൻ്റെ കൂനയിലേക്ക് ഇട്ടു കൊടുത്തു. രണ്ടുപേരും ഒന്നും അറിയാതെ കിടന്നുറങ്ങി. വീണ്ടും രാവിലെ അവരുടെ വീട്ടിലേക്ക് ആ സാധനങ്ങൾ കൊണ്ടുപോകാൻ അടുത്തു വന്നപ്പോൾ അവരുടെ ആളെന്നപ്പോൾ രണ്ടും ഒരുപോലെ. ആ ജ്യേഷ്ഠനും അനിയനും കണ്ണിൽ കണ്ണി നോക്കി, അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ സ്ഥലമാണ് ഓർന്നാൻ്റെ കളവെന്ന് പറയുന്നു. അവിടെയാണ് ദൈവം തൻ്റെ ആലയം പണിയുവാൻ ആവശ്യപ്പെട്ട സ്ഥലമെന്ന് പറയുന്നു. വാസ്തവത്തിൽ ആ സഹോദരി ബന്ധമാണ് ദൈവജനത്തിൻ്റെ ഇടയിൽ കാണപ്പെടുവാൻ താൻ ആഗ്രഹിക്കുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്, തൻ്റെ മക്കളാണ്, അവരൊന്നിച്ച് വസിക്കുന്നവരാണ്. അവരുടെ ജനത്തിന് കർത്താവ് കൊടുക്കുന്ന പ്രമാണം, അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിൽ എത്തിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ മിസ്രയീമിൽ നടന്ന പോലെ നടക്കരുത്, കനാനിയർ നടക്കുന്ന പോലെ നിങ്ങൾ നടക്കരുത്, നിങ്ങൾ എൻ്റെ ജനമാണ്, വിശുദ്ധജനമാണ്, ഞാൻ നിങ്ങൾക്ക് പ്രമാണം തരികയാണ്, നിങ്ങളിത് ആചരിച്ച് എനിക്കൊരു പ്രത്യേക വിശുദ്ധജനമായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ആ കുടുംബത്തിൻ്റെ സ്നേഹം സമൂഹത്തിൽ പ്രതിഫലിച്ചുകൊണ്ട് നിങ്ങളൊരു സഹോദരനെ പോലെ വസിക്കേണ്ട ഒരു കുടുംബമാണ്. നമ്മുടെ കർത്താവ് മലപ്രഭാഷണത്തിൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന സത്യം ഇത് തന്നെയാണ്. ഇതെടുത്ത് പറയുകയാണ്, മത്തായി 5:20 വായിക്കുന്നുണ്ടല്ലോ, ശാസ്ത്രിമാരുടെ പരീശന്മാരുടെ ഒക്കെ നീതിയെ കവിയണം. ആ കവിയുന്ന നീതിയാണ് ഇവിടെ പ്രത്യേകം പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. മോഷണകാര്യം ഓർ തിങ് ദറ്റ് വാസ് ടേക്കൺ അവേ ബൈ വയലൻസ് എന്നാണ്. മൂന്നാമത് പറയുന്നത് പോസ്റ്റ് പറയുകയെങ്കിൽ കൂട്ടുകാരനെ വഞ്ചന ചെയ്യുന്നു, കാണാതെ പോയ വസ്തു. മോഷണകാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ടേക്കൺ അവേ അവിടെ അനലൈസ് ചെയ്ത് പറയുന്നത് ഒരുത്തനെ ഓപ്രസ് ചെയ്യുക, അതായത് കൂട്ടുകാരൻ അറിയാതെ തന്നെ അവനെ വളരെയധികം മുതലെടുക്കുക. ആ കാലത്ത് കൃഷിക്കാരും ആട്ടിടയന്മാരുമാണല്ലോ ജോലിക്കാരെയൊക്കെ വിശ്രമം പോലും കൊടുക്കാതെ മുതലെടുക്കുന്ന കാര്യമൊക്കെ ഇതിനകത്ത് വരുന്നുവെന്ന് പറയുന്നുണ്ട്. അവസാനമായിട്ട് കാണാതെ പോയ കാര്യങ്ങളെ സംബന്ധിച്ച് കണ്ടിട്ടും കളവ് പറയുക വലിയ പാപമാണ്. കാരണം എന്താ, കൂട്ടുകാരൻ്റെ കാണാതെ പോയ വസ്തു നീ കണ്ടാൽ അത് തിരികെ കൊടുക്കുവാൻ നിന്റെ സെൽഫിഷ്നെസ്, അതായത് ഗ്രീഡിനെസ് ആണ് ഇതെടുക്കുവാനും സൂക്ഷിച്ചു വെക്കാനും കളവ് പറയുവാനും നിന്നെ അനുവദിക്കുന്നത്. എന്നാൽ ഇവിടെ അവൻ അങ്ങനെ എങ്ങനെയും മോഷ്ടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്താൽ പഴയ നിയമത്തിൽ പ്രമാണം കൊടുത്തത് 4 വാക്യത്തെ നമ്മൾ വായിക്കുന്നു. അവൻ പിഴച്ച് കുറ്റക്കാരൻ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തോ തൻ്റെ പക്കൽ ഏൽപ്പിച്ച കാണാതെ താൻ എടുത്തതോ ആയ ഒക്കെയും മുതലിനോട് 5 നിന്ന് കൂട്ടിക്കൊടുക്കണം. എന്നാൽ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നു അവന് ഒരു കാര്യം മോഷ്ടിച്ചു ഇതൊന്നും പറയുന്നില്ല അവൻ എടുത്തെന്ന്. പക്ഷെങ്കിൽ സാക്ഷികൾ കണ്ടു ഇവനാണ് കുറ്റക്കാരൻ, അങ്ങനെ സാക്ഷികൾ പിടിച്ചാൽ അവൻ ഇരട്ടി കൊടുക്കണമായിരുന്നു. പുറപ്പാട് 22:7-9 വരെ വായിക്കുന്നു, 7-9 അതായത് സാക്ഷികൾ കൊണ്ടാണ് അവൻ സമ്മതിക്കുന്നതെങ്കിൽ അവൻ സ്വയമായിട്ട് കൺവിക്ട് ആവുന്നില്ല, പാപത്തെക്കുറിച്ച് ബോധമുള്ളവനല്ല, ചില സാക്ഷികൾ വന്നാണ് ഈ കുറ്റം പറയുന്നതെങ്കിൽ. പുറപ്പാട് 22:7-9 വായിച്ചാൽ അവനെ പിടിച്ചാൽ അവൻ ഇരട്ടി കൊടുക്കണമായിരുന്നു സാക്ഷികൾ മൂലം പിടിച്ചാൽ. അല്ല, ഇവിടെ ദൈവം പറഞ്ഞെന്താ, ഇങ്ങനെ അവൻ പാപം ചെയ്തു, കൂട്ടുകാരനോട് പാപം ചെയ്തു, ശരിയാണ്. ഇനി നമുക്ക് ബൈബിളിൽ നോക്കണം, ഇത് വേറെ ഒരു സത്യം ഇവിടെ പഠിപ്പിക്കാം. ഇങ്ങനെ കൂട്ടുകാരനോട് പാപം ചെയ്തെങ്കിൽ, പാപം ചെയ്തു അവൻ ബോധ്യമായി, 5-6 വാക്യം എന്നോട് നോക്കിക്കട്ടെ. 5-6 വാക്യം, എടുത്തതോ ആയതൊക്കെയും മുതലിനോട് 5 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം. അകൃത്യാഗത്തിനായിട്ട് അവൻ തൻ്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യാഗം പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ അകൃത്യമായി ചെയ്തൊക്കെ അവനോട് ക്ഷമിക്കും. നമ്മൾ യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് പഠിച്ചപ്പോഴും കൂട്ടുകാരനോട് പാപം ചെയ്തപ്പോൾ പഠിച്ചതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പരിഹാരത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യഹോവയുടെ അകൃത്യം ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ആട്ടുകൊറ്റനെ കൊടുക്കണം, വിലമതിക്കുന്ന ആട്ടുകൊറ്റൻ, പിന്നെ മുതൽ കൊടുക്കണം, പിന്നെ 5 കൂട്ടി കൊടുക്കണം. കൂട്ടുകാരനോടോ? 5-6 വാക്യം നോക്കിയാട്ടെ, കൂട്ടി കൊടുക്കണം, പിന്നീട് യാഗമർപ്പിക്കണം. യെസ്, പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വളരെ പ്രാധാന്യമാണ്. കൂട്ടുകാരനോട് പിഴച്ചാൽ ആദ്യം കളവ് പോയതാ കൊടുക്കേണ്ടത്, യാഗമല്ല അർപ്പിക്കുന്നത്. ആന്നോ നോക്കിയേ, യഹോവയോട് അകൃത്യം ചെയ്താൽ ആദ്യം യാഗമർപ്പിക്കണം. കൂട്ടുകാരനോടാണ് നീ അകൃത്യം ചെയ്തെങ്കിൽ ആദ്യം നീ മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കണം, പിന്നീട് നീ യാഗമർപ്പിക്കാവും. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? ആ ഓർഡറിന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, വചനത്തിൽ ഒന്നും അവിചാരിതമായി വന്നിട്ടില്ലേ? ഇത് ദൈവശാസ്യമാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് മലപ്രഭാഷണത്തിൽ? മത്തായി 5:23 24 നീ യാഗമർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ കൂട്ടുകാരനോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ യാഗം അവിടെ വെച്ചിട്ട് കൂട്ടുകാരനോട് നിരന്ന ശേഷം വേണം യാഗമർപ്പിക്കാൻ. അതല്ല ഇവിടെ പഠിപ്പിക്കുന്നേ. യഹോവയോട് അകൃത്യം ചെയ്താൽ ആദ്യം യാഗമർപ്പിച്ചിട്ട് യഹോവയോട് മോഷ്ടിച്ചത് കൊടുത്തിട്ട് അഞ്ചിലൊന്നുകൂടെ കൂട്ടി കൊടുക്കണം. എന്നാൽ കൂട്ടുകാരനോടാണ് നീ അകൃത്യം ചെയ്തതെങ്കിൽ ആദ്യം കൂട്ടുകാരൻ്റെ മുതൽ കൊണ്ട് കൊടുത്ത് അഞ്ചിലൊന്നുകൂടെ കൊടുത്ത് നിരപ്പ് പ്രാപിച്ച ശേഷം വന്ന് നീ യാഗമർപ്പിക്കണം. നോക്കി, ആ പ്രമാണമാണ്, പഴയ നിയമത്തിൽ പറഞ്ഞ പ്രമാണമാണ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ മത്തായി 5:21-24 എടുത്ത് പഠിപ്പിച്ചത്. വചനത്തിലൊന്നും അവിചാരിതമായി വന്നതല്ലേ. യെസ്, ദൈവത്തിൻ്റെ വചനം ദൈവശ്വാസ്യമാണ് എന്നുള്ളത് ഓർക്കുക. 20% കൊടുക്കണം. ഇത് ചിന്തിക്കുമ്പോളൊന്ന് ഓർക്കണം, 20% എന്ന് പറഞ്ഞാൽ 2% കൊടുക്കുകയാണ്. അവൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ കാണിക്കുന്നു. സക്കായി പാപബോധമുണ്ടായി, ലൂക്കോസ് 19:8 പാപബോധമുണ്ടായപ്പോൾ സക്കായി പറഞ്ഞ തന്നെയാ, ഞാൻ 4 ഇരട്ടി പകരം കൊടുക്കാം, വഞ്ചിച്ചെടുത്ത് ഞാൻ 4 ഇരട്ടി പകരം കൊടുത്തോളാം. സക്കായിയുടെ മനസ്സ് നമുക്കവിടെ കാണാം. ഈ ട്രസ്പാസ് ഓഫറിങ്ങിൻ്റെ വാസ്തവത്തിൽ ഒരു ചിത്രം കൂടെയാണ് അവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനിയും ഒരു മനോഹരമായ പാഠം കൂടെ ഞാൻ എടുത്ത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കട്ടെ. അത് വളരെ വിലപ്പെട്ട ഒരു പാഠമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഠമായി എനിക്ക് തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കൂട്ടുകാരൻ എന്നോടൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി, എൻ്റെ കുറേ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയി, അവന് പാപബോധമുണ്ടായി. ആ കൂട്ടുകാരൻ എൻ്റെ സാധനം തിരിച്ചുകൊണ്ട് തന്നു. തിരിച്ചുകൊണ്ട് തന്നപ്പോൾ എനിക്ക് എത്ര കൂടെ തന്നു? 5 ഇരട്ടി കൂടെ തന്നു, 20% കൂടെ കൂടുതൽ തന്നു. അവൻ്റെ പാപപരിഹാരത്തിന് യാഗവും അർപ്പിച്ചു. നോക്കുക, ഈ അകൃത്യാഗം ഒരു സത്യം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു മൂലം വീണ്ടെടുത്തപ്പോൾ വീണ്ടെടുപ്പ് മനുഷ്യനെയും ദൈവത്തെയും നേട്ടമുള്ളവനാക്കി തീർത്തു. ഈ യാഗത്തിലൂടെ നമുക്കത് പഠിക്കാനായിട്ട് എളുപ്പമുള്ളൂ, മനസ്സിലായില്ലേ? ഞാൻ ഇനിയും വീണ്ടും കുറച്ചുകൂടെ വിശദീകരിക്കാം. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി, നീ സന്താനപുഷ്ടിയുള്ളവനായി ഭൂമിയിൽ നിറയുവാൻ പറഞ്ഞു. മനുഷ്യൻ പാപമേ ചെയ്യാതെ ജീവിക്കുകയാണെന്നിരിക്കട്ടെ, എന്നാൽ അവൻ പാപം ചെയ്തു പോയി. പാപം ചെയ്തവനെ വീണ്ടെടുത്തു ദൈവം, യേശു ക്രിസ്തു മൂലം വീണ്ടെടുത്തു. വീണ്ടെടുത്തപ്പോൾ മനുഷ്യന് നേട്ടമുണ്ടായോ? ഉണ്ടായി. ഒരിക്കലും അവനെ ഭൂമിയിൽ അടക്കി വാഴുവാൻ ഏൽപ്പിച്ചെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ശേഷം നമ്മൾ എവിടെയൊക്കെയാണ് വാഴുന്നത്? സകലത്തെയും വാഴാൻ പോവുകയാണ്. നാം കർത്താവിനോട് കൂട്ടവകാശികളായി മാറി. ഒരിക്കൽ ഏദൻ തോട്ടത്തിൽ നമ്മളെ കൊണ്ടുവന്നാക്കിയപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ ഉണ്ടാക്കി. ക്രിസ്തു മൂലം നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാകാൻ പോവുക? നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകാൻ പോവുക. പാപം ചെയ്തുകൊണ്ടല്ലയോ നേട്ടമുണ്ടായത്? യെസ്. ഇനി ദൈവത്തിൻ്റെ കാര്യം ഒന്ന് നോക്കിയേ. ദൈവത്തിനാണെങ്കിൽ ഒരിക്കൽ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ സൃഷ്ടാവെന്നും പറഞ്ഞ് ആരാധിച്ചു. ഇന്ന് ആരാധിക്കുമ്പോഴോ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ അവനെ ആരാധിക്കും. അവരുടെ ഹൃദയം തുറന്ന് നന്ദിയോടുകൂടി അവനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, വീണ്ടെടുപ്പ്, ക്രൂശ് മൂലമുള്ള വീണ്ടെടുപ്പ് ദൈവത്തെയും മനുഷ്യനെയും നേട്ടമുള്ളവനാക്കി. അതാ ഈ സത്യം. ദൈവം 20% കൂടെ കൂടുതൽ കിട്ടി, മനുഷ്യനും 20% കൂടെ കൂടുതൽ കിട്ടി. പാപം ചെയ്തത് കൊണ്ടല്ല ഈ നേട്ടം എന്നുള്ളതല്ല, വീണ്ടെടുപ്പ് മൂലം നഷ്ടപ്പെട്ടു പോയി നമ്മളെ വീണ്ടെടുത്തപ്പോൾ നമുക്ക് കൂടുതൽ ലാഭമുണ്ടായി. പൗലോസ് റോമലേഖനം 11:33 തോന്നുന്നു പൗലോസ് പറയുന്നു, ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ഓ, ദൈവത്തിൻ്റെ ആലോചന, ധനം, ഹൗ ഡീപ് ഇറ്റ് ഈസ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതി, 1 കൊരിന്ത്യർ 2:7 വാക്യം, പൗലോസ് എന്താ എഴുതിയത്? ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരൊന്നും ഇത് അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കർത്താവിനെ ക്രൂശിച്ചാൽ എല്ലാം തീരുമെന്ന് വിചാരിച്ചു അവനെ ക്രൂശിച്ചത്. ഇപ്പം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പണ്ടത്തേനെക്കാട്ടി നേട്ടം, മനുഷ്യനും പണ്ടത്തെക്കാട്ടി നേട്ടം ദൈവത്തിനും. ഇത് വളരെ ലാഭം ഉണ്ടാക്കുമെന്ന് സാത്താൻ അറിഞ്ഞില്ല, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു, അവനെ അങ്ങ് വിട്ടേനെ. ക്രൂശീകരണം കൊണ്ടെല്ലാം തീരുമെന്ന് വിചാരിച്ചു അവനെ ക്രൂശിച്ചു. പക്ഷേ ക്രൂശ് എന്ത് സംഭവിപ്പിച്ചു? വീണ്ടും നേട്ടമുണ്ടാക്കി. യെസ്, മനുഷ്യന് നേട്ടമുണ്ടാക്കി, ദൈവത്തിന് നേട്ടമുണ്ടാക്കി. ഈ അകൃത്യാഗം 1 കൊരിന്ത്യർ 2:7 വാക്യമാണ് ഈ നേട്ടത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരത് അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ആ തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കയില്ല. നോക്കുക, അവനെ തകർത്തു എന്ന് വിചാരിച്ചു, പക്ഷെങ്കിൽ ആ തകർച്ചയിൽ നിന്ന് നമുക്ക് നേട്ടമുണ്ടായി. പഴയ നിയമത്തിൽ ഇത് പഠിപ്പിക്കുന്ന വേറൊരു ഭാഗമുണ്ട്, ഞാനതങ്ങ് പറഞ്ഞു പോകാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വേണേ ചിന്തിച്ച് നോക്കിയാൽ മതി, പഠിച്ചു നോക്കിയാൽ മതി. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന് മാത്രമേ കാതിലും വലത്തെ കാൽ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിൻ്റെ പെരുവിരലിലും യാഗമർപ്പിക്കുന്ന മൃഗത്തിൻ്റെ ചോരയും അഭിഷേക തൈലത്തിൻ്റെ എണ്ണയും പുരട്ടുകയുള്ളൂ. മഹാപുരോഹിതൻ്റെ കരത്തിൻ്റെ വലത്തെ കാൽ കൈയുടെ പെരുവിരലിൽ ചോര പുരട്ടും, അതിൻ്റെ പുറത്ത് എണ്ണ പുരട്ടും. വലത്തെ കാലിൻ്റെ തള്ളവിരലിൽ ചോര പുരട്ടും, എണ്ണ പുരട്ടും. വലത്തെ കാതിൻ്റെ ഇവിടെ ചോര പുരട്ടും, എണ്ണ പുരട്ടും. വാസ്തവത്തിൽ ചോര വീണ്ടെടുപ്പിനെയും എണ്ണ പരിശുദ്ധാത്മാവിനെയും കാണിക്കുന്നു. ആ ചോരയാൽ നമ്മളെ വീണ്ടെടുത്ത് ആത്മാവ് നമ്മളിൽ ആവസിക്കുന്നു. ഇത് എന്തിനാണ് ഈ കാത് കൈയും കാലും ഇങ്ങനെ പുരട്ടിയത്? മഹാപുരോഹിതനെ, ആ പുരോഹിതൻ അൻ്റെ കരങ്ങൾ ഇനിയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. അവൻ്റെ കാലുകൾ ദേവാലയത്തിൽ നടക്കുവാൻ വേണ്ടി വേർതിരിക്കുകയാണ്. അവൻ്റെ കാതുകൾ ദൈവശബ്ദത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. ഇസ്രയേലിൽ ഈ പദവി, ഈ വിധത്തിലുള്ളൊരു ശുശ്രൂഷ ലഭിച്ചത് പിന്നെ ഒരൊറ്റ കൂട്ടർക്കെയുള്ളൂ. ആർക്കാണെന്നറിയാവോ? സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗികൾക്കേ ഉള്ളൂ. സാമാന്യ ജനത്തിനില്ലേ? സൗഖ്യം പ്രാപിച്ച ഒരു കുഷ്ഠരോഗിക്ക് കൊടുക്കുന്നു. എനിക്കൊന്ന് ലേവ്യർ 14 അത് വായിക്കുന്നത് അല്ലേ? ലേവ്യർ 14 ആ 14 തോന്നുന്നു, വായിച്ചാൽ മതി. സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവൻ കുഷ്ഠരോഗിയായി പോയി. സമൂഹം അവനെ വെറുത്തു, അവനെ ആർക്കും വേണ്ട, കുഷ്ഠരോഗിയായി പോയി. എന്നാൽ അവൻ്റെ കുഷ്ഠത്തിന് സൗഖ്യം വന്നപ്പോൾ സാമാന്യ ജനത്തിന് ലഭിക്കാത്ത അനുഗ്രഹത്തിലേക്ക് അവൻ ഉയർന്നു. പാപിയായി പോയി, പക്ഷേ എന്നെ വീണ്ടെടുത്തപ്പോൾ എനിക്ക് ലഭിച്ച മഹത്വം വളരെ വലുതാണ്. കർത്താവിന് സ്തോത്രം. ആ വലിയ സത്യം അകൃത്യാഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രാണനൊരു അകൃത്യാഗമായി, നമ്മളത് പ്രത്യേകം ഓർക്കണം. യെശയ്യാ 53:10 അവൻ്റെ പ്രാണനൊരു അകൃത്യാഗമായി. നമ്മളൊരു വാക്യം സദൃശ്യവാക്യം 14:9 വായിച്ചാട്ടെ. സദൃശ്യവാക്യം 14:9 അത് ഇതോട് ചേർത്ത് എഴുതേണ്ട ഒരു വാക്യമാണ്. യെസ്, പോഷന്മാർ അകൃത്യാഗത്തെ പരിഹസിക്കുന്നു. ഫൂൾ മേക്ക് എ മോക്ക് ഓഫ് ദ ട്രസ്പാസ് ഓഫറിംഗ് ബട്ട് വിത്ത് ദ റൈറ്റസിറ്റീസ് ഇൻ എസ്റ്റീം. നോക്കാം, നീതിമാന്മാർ അത് വളരെ വിലപ്പെട്ടതായി കാണുന്നു. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഫൂൾസ് മോക്ക് അറ്റ് മേക്കിംഗ് അമെൻസ് ഫോർ സിൻ ബട്ട് ഗുഡ് വിൽ ഈസ് ഫൗണ്ട് അമംഗ് ദ അപ്രൈറ്റ്. ഫൂൾസ് മേക്ക് എ മോക്ക് ഓഫ് ദ ട്രസ്പാസ് ഓഫറിംഗ്. ഈ പോഷന്മാർ അകൃത്യാഗത്തെ നോക്കി പരിഹസിക്കുമ്പോൾ നീതിമാന്മാർ അതിൻ്റെ മഹത്വം എണ്ണുകയാണ്. ആത്മീയന്മാർ നമ്മുടെ അകൃത്യത്തിന് പരിഹാരമായ യേശുക്രിസ്തുവിൻ്റെ നിഴലുകളെ നോക്കി അവരത് പരിശോധിച്ച് അതിൻ്റെ വില ഗ്രഹിക്കുകയാണ്. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, റൈച്ചസ് എസ്റ്റീംസ് ബട്ട് ദ ഫൂൾ മേക്ക് എ മോക്ക് ഓഫ് ഇറ്റ്. ദൈവദാസന്മാർ ഇങ്ങനെ എഴുതി, കൊടുങ്കാറ്റിനെ ഭയപ്പെടുന്നവർ മാത്രമേ ഒരഭയം അന്വേഷിക്കുകയുള്ളൂ. പാപത്തിൻ്റെ ബോധമുള്ളവൻ മാത്രമേ അകൃത്യാഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയുള്ളൂ. ദാഹിക്കാത്ത ഒരുത്തൻ നദീ തീരത്തുകൂടെ നടന്നാൽ പോലും ജലത്തിൻ്റെ വില അവൻ മനസ്സിലാകില്ല. എന്നാൽ പാപബോധമുള്ള ഒരുത്തൻ ഈ അകൃത്യാഗത്തിൻ്റെ വില മനസ്സിലാക്കും. അല്ലേ? കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസ് അവൻ്റെ പുനരുദ്ധാനത്തിൽ അവനെ കണ്ടുകഴിഞ്ഞപ്പോൾ എത്രയോ സ്നേഹിപ്പാൻ കടമ്പെട്ടവനായി തീർന്നു. ന്യായവിധിയുടെ ദർശനം വീണ്ടെടുപ്പിൻ്റെ വില കാണുവാനായിട്ട് നമ്മളെ ഇടയാക്കുകയാണ്. അല്ലേ? ഈജിപ്തിലെ സംഹാരദൂതൻ്റെ വാള് ദർശിച്ചവർക്ക് കുഞ്ഞാടൻ്റെ ചോരയുടെ വില മനസ്സിലാകും. ആ കുരുങ്ങിക്കിടക്കുന്ന നാട്ടിൻകുട്ടിയുടെ വില ആർക്കും മനസ്സിലാകില്ല, പക്ഷേങ്കിൽ യാഗപീഠത്തിൽ കിടന്ന ഇസഹാക്കിനതിൻ്റെ വില മനസ്സിലാകും. യെസ്, നമ്മൾ ഓർത്തതുപോലെ ഒരു ഫൂള്, ഒരു പോഷൻ അകൃത്യാഗത്തെ നിസ്സാരമായി കാണുകയും എണ്ണുകയും ചെയ്യുമ്പോൾ ഒരു വിശുദ്ധൻ, ദ റൈച്ചസ്, ഹി വിൽ എസ്റ്റീമിറ്റ്. അവനതിൻ്റെ വില എണ്ണുകയാണ്, അതിൻ്റെ നിഴലുകളെ പരിശോധിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ആ മരണം അതിൻ്റെ നിഴലുകൾ എത്ര വലുതാണ്. നമ്മൾ ഈ വിധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ അകൃത്യം ചെയ്തു, എത്രയോ പാപം ചെയ്തു, നമ്മൾ എത്രയോ അശുദ്ധന്മാരാണ്. നമ്മുടെ പാപങ്ങൾക്ക് ഓരോന്നിനും നമ്മൾ പരിഹാരം ഈ വിധത്തിൽ വരുത്തുവാൻ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ എവിടെ ചെന്ന് നമ്മൾ അവസാനിച്ചേനെ? എങ്കിലും നമുക്കൊരു മനസാക്ഷിക്ക് ഒരു നൈർമല്യത കിട്ടുമായിരുന്നു ഇല്ലേ? നമ്മുടെ കർത്താവ് പിതാവിനാൽ തൂക്കപ്പെട്ട് നമ്മൾ ഓർത്തതുപോലെ ദേവാലയത്തിൻ്റെ തൂക്കപ്രകാരം നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരാട്ടിൻകുട്ടിയാണ്. നമ്മുടെ സകല പാപവും സകല അകൃത്യവും യഹോവേ അവൻ്റെ മേൽ ചുമത്തി നമുക്ക് പാപത്തിന് പരിഹാരം വരുത്തി. ആ പരിഹാരം വരുത്തി എന്തെന്നുള്ളത് ഈ യാഗത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ ഓർത്തതുപോലെ നീതിമാന്മാർ അതിൻ്റെ വില എണ്ണുകയാണ്, അതിൻ്റെ വില എണ്ണുകയാണ്, അത് ഓരോന്നും അളന്നു നോക്കുകയാണ്, അതിൻ്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. എന്നാലൊരു പോർഷൻ അതിൻ്റെ വില മനസ്സിലാകുന്നില്ലേ? ഇപ്പം നമ്മൾ നമുക്ക് നമ്മുടെ പാപങ്ങളെ തന്നെയല്ല നമുക്ക് എണ്ണാൻ ഒക്കത്തില്ല. നമ്മുടെ പാപങ്ങളെ നമ്മളെങ്ങനെ എല്ലാം മനസ്സിലാക്കുന്നത്? നമുക്കതിനുള്ള പ്രാപ്തിയില്ല. നമ്മുടെ പക്ഷേ സകല പാപവും കർത്താവ് തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മളിൽ ചെയ്യുന്ന വരുന്ന പാപങ്ങളെ നമുക്ക് ബോധ്യമാക്കി തരും പരിശുദ്ധാത്മാവ്. നമ്മളീ ആത്മാവുള്ളതുകൊണ്ട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയാണ്. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തിന്മയെന്ന് പറയുന്ന ഒരു പ്രമാണം എന്നിലുണ്ട്, ഒരു ലോ ഉണ്ട് നമ്മളുടെ നമ്മുടെ ആ ഒരു സ്വഭാവം തന്നെ അതാണ്, ആ പ്രകൃതി അതാണ്. നമ്മളിന്നും ഈ പ്രകൃതിയിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് ഉന്നതമായി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്കൊരു വീണ്ടിഞ്ഞെണ്ണം തന്ന് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയതും. നമ്മളിപ്പോൾ ഓർത്തുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും ഇങ്ങനെ നമുക്ക് ഈ കൂട്ടായ്മയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയ ഒരു ആവശ്യകത അതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞാനിവിടെ ഈ യാഗത്തിൻ്റെ പഠനം അവസാനിപ്പിക്കുകയാണ്. കർത്താവ് കുറച്ചുകൂടെ ഈ വസ്തുതകൾ കാണുവാനും പഠിക്കുവാനും കർത്താവിനെ സ്നേഹിപ്പാനും ആദരിപ്പാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.